الله الرحمن الرحيم. أهل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم تختانون كنتم تختانون أنفسكم فتاب عليكم وعفا عنكم والآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون سهورين لك സിയാമില് കഴിഞ്ഞ ആഴ്ചയുടെ മുകളിലാഴ്ച സിയാമിന്റെ ആദ്യ ഭാഗം കുറച്ച് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ രണ്ടാം ഭാഗവും പിന്നെ ശിക്ഷയുടെ നോമ്പുകളും മറിയമ്മിന്റെ സൗമും ഒക്കെ രണ്ട് വെള്ളിയാഴ്ചകളിലായിട്ട് രണ്ട് മൂന്ന് വെള്ളിയാഴ്ചകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യും. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കേണ്ടായി, രക്ഷക്കും ശിക്ഷക്കും ഒരേ പരിശീലനം തന്നെ ചെയ്യാന്ന് പറയുന്നത് ശരിയാവൂല. കാരണം സൂറത്തു അൽ ബഖറയിലെ മുത്തക്കിയാകാനാണ് ചെയ്യാം. മറ്റു സ്ഥലങ്ങളിലൊക്കെ ശിക്ഷയായിട്ടാണ് ചെയ്യാം വിവരിച്ചിട്ട്. അപ്പൊ ഒരേ കർമ്മം തന്നെ, പരിശീലനം ഒന്ന് തന്നെയാണ്, പരിപാടി ഒന്ന് തന്നെയാണ്, കർമ്മം ഒന്ന് തന്നെയാണ്, പക്ഷെ ലക്ഷ്യം രണ്ടെണ്ണം. ഈ കാര്യം പറയുമ്പോഴാണ് നമ്മൾ സൂചിപ്പിച്ചത് ഇന്നത്തെ സിയാം പട്ടിണി അടക്കലല്ല ഈ സിയാം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. പിന്നെ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു മുത്തക്കി പട്ടിണി ആയിട്ട് മുത്തക്കിയാകാനല്ല, പട്ടിണി കടന്നിട്ട് മുത്തക്കിയാകാൻ വേണ്ടിയിട്ടാണ്, സിയാമ് ചെയ്തിട്ട് മുത്തക്കിയാകാനാണ് ഖുർആൻ പറയുന്നത്. മുത്തക്കിയായിട്ട് സിയാമ് ചെയ്യാനല്ല എന്നാ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ പട്ടിണി കിടക്കല് ഷഹാദത്ത് കലിമയൊക്കെ അംഗീകരിച്ച് നിസ്കരിച്ച് സകാത്ത് കൊടുത്ത് അങ്ങനെയൊക്കെ മുത്തക്കിയായ ആളാണ് ഇന്നത്തെ സിയാമ് ചെയ്യേണ്ടത്. ഇന്ന് നാട്ടിൽ നടക്കുന്ന സിയാമ് ചെയ്യേണ്ടത് അവരാണ്. ഷഹാദത്ത് കലിമ ചെയ്തു, സലാത്ത് നിർവഹിച്ചു, നിസ്കാരം നിർവഹിച്ചു, സക്കാത്തും കൊടുത്തു, ആള് മുത്തക്കിയായി അങ്ങനെ ജീവിക്കുന്ന ആളാണ് പിന്നെയും പട്ടിണി കിടന്ന് മുത്തക്കിയാകാൻ പറയും. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്ന സിയാമതല്ല, ഇവന്റെ തെറ്റായ കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ മുഴുവൻ നിർത്തൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് തന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതാണ് സിയാം എന്ന് പറയുന്ന ഉദ്ദേശം. അല്ലി ഇംസാക്കു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് അഹ്ലു സുന്നത്ത് പറയുന്ന അർത്ഥം തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ പിടിച്ചു നിർത്തുക, ഒരു കർമ്മത്തെ പിടിച്ചു നിർത്തുക. പക്ഷെ ഇവര് അല്ലി ഇംസാക്കു അനി തഅമി വ ഷറാബി വൽ ജിമാഇ, ഇതാണ് ഇവരുടെ ഇംസാക്ക് എന്ന് മാത്രം. നമ്മൾ പറയുന്ന ഇംസാക്ക് അതല്ല. നമ്മൾ പറയുന്ന ഇംസാക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്തു പോന്നിരുന്ന ഒരു സമൂഹത്തിന്റെ ആ കർമ്മങ്ങളൊക്കെ അവിടെ വെച്ച് നിർത്തുകയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ആ പരിശീലന പരിപാടിയും പദ്ധതിയുമാണ് സിയാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് രണ്ടും വ്യത്യാസമാണ്. അർത്ഥം ഇംസാക്ക് ഇംസാക്ക് തന്നെയാണ്, പക്ഷേ അതിന്റെ ഉദ്ദേശത്തിൽ മാറ്റമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ പിന്നെ ഈ ഭക്ഷണം കഴിക്കലും അത് ഒരു മാസം പറഞ്ഞതും അത് ജീവിതത്തിൽ ഉടനീളം ചെയ്യേണ്ട കാര്യമല്ലേ? തുടർച്ചയായ രണ്ട് മാസം നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത് എന്താണ്? അന്തിക്ക ലഹരി ഉമ്മി, നീ എന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ രണ്ടു മാസം നോമ്പ് നോൽക്കേണ്ടത് എന്താണ്? ഒരാളെ കൊന്നാൽ തുടർച്ചയായ ഒരു അവിശ്വാസിയെ ലക്ഷ്യം വെച്ചു, കൊണ്ടത് വിശ്വാസിക്കാണ്, വിശ്വാസി കൊല്ലപ്പെട്ടു, അങ്ങനെ ചെയ്താൽ രണ്ടു മാസം തുടർച്ചയായിട്ട് എന്തിനാണ് പട്ടിണി അടക്കാൻ പറഞ്ഞത്? ഇത് കാലാകാലങ്ങളിൽ എന്നും ചെയ്യേണ്ട ഒരു പരിശീലന പദ്ധതിയല്ലേ, കർമ്മമല്ലേ എന്ന സംശയമാണ് പിന്നീട് ഉദിക്കാൻ പോണത്. അതൊരു ന്യായമായ സംശയമാണ്, ന്യായമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ആ വിഷയങ്ങൾ കൂടി ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കുത്തുപ്പുകളിലും ക്ലാസ്സുകളിലും നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഉഹില്ലലക്കും, ഈ ആയത്തിന്റെ ആദ്യ ഭാഗം മാത്രം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു, ആയത്തിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ഒന്നുകൂടി സൂചിപ്പിക്കും. ഉഹില്ലലക്കും ആ സമൂഹത്തിൽ പാരമ്പര്യമായി അനുവദിക്കപ്പെട്ടിരുന്നു, അതവരുടെ കഷ്ടമായിരുന്നു, അവരുടെ പാരമ്പര്യമായ ഒരു കർമ്മമായിട്ട് ആ സമൂഹത്തിൽ അനുവദിക്കപ്പെട്ട, നിയമമാക്കപ്പെട്ടു പോന്നിരുന്ന ഒരു സംഗതിയാണ് ഉഹില്ല. ഇന്ന് അവിടെയുള്ള വ്യാഖ്യാനം അഹല്ലല്ലാഹു എന്നുള്ള വ്യാഖ്യാനാണ് ഇന്ന് കൊടുക്കുന്നത്. അള്ളാഹു അനുവദിച്ചിരിക്കുന്നു എന്ന രൂപത്തിലാണ് ഇന്ന് വ്യാഖ്യാനിക്കാറുള്ളത്. അള്ളാഹു അനുവദിച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഉഹില്ലലക്കും, നിങ്ങളിൽ നിയമമാക്കപ്പെട്ടിരുന്നു, നിങ്ങളിൽ പിന്നെ അനുവദിക്കപ്പെട്ടിരുന്നു, നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു, നിങ്ങളിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ ലോഫുള്ള്, നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരുന്നു എന്നാണ്. ആരാന്നറിയില്ല. അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കും. പല ഉദാഹരണങ്ങളിലൂടെ ഞാൻ ആ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എനിക്ക് അടി കിട്ടി, പക്ഷെ അടി കിട്ടിയ അടിച്ച ആളെ കാണൂല്ലെങ്കിൽ വരുമ്പ സെയ്ദ് എന്നാ പറയാം, സെയ്ദിന് അടി കിട്ടിയെന്നാ പറയാം. ആരാ അടിച്ചു എന്നറിയില്ല. നേരെ മറിച്ച് അടിച്ച ആളെ അറിയുമെങ്കിൽ മുഹമ്മദാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ലറബ മുഹമ്മദ് എന്നാ പറ, മുഹമ്മദ് അടിച്ചു. അത് അവിടെ കർത്താവിനെ അറിഞ്ഞു എന്ന പോലെ അഹല്ല എന്ന് പറഞ്ഞാൽ അനുവദിച്ചു എന്നും ഒഹില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടിരുന്നു എന്നാണ്. നമ്മൾ ഇനി ഈ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കേട്ടുപോയാ പോരാ, പഠിക്കുന്ന വേണം. അപ്പോ ആ സമൂഹത്തിൽ നിയമമാക്കപ്പെട്ടിരുന്നു, ആ സമൂഹത്തിൽ അനുവദിക്കപ്പെട്ടിരുന്നു. ഏതോ ആരാണ് ചെയ്തതെന്നൊന്നും അറിയില്ല. ആ സമൂഹത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥിതി നിലനിന്നിരുന്നു. എന്ത്? അർറഫസു, മോശമായി പെരുമാറുക എന്നുള്ളത്, മോശമായി സംസാരിക്കുക എന്നുള്ളത്. റഫസ് എന്ന് പറഞ്ഞാൽ അതാ ഞാൻ എന്റെ കഴിഞ്ഞ കോഴിക്കോടുള്ള പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഖുർആൻ ഇന്ന് നോക്കിയ ആകെ ലൈംഗിക വഴിച്ച മാത്രമുള്ളൂ, വേറെ ഒരു പദം ഖുർആനിൽ ഇല്ല എന്ന് തോന്നിപ്പോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം മുതൽ ഇസ്തിഹിയാ എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്തിഹിയ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ മോശാക്ക, റഫസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള ബന്ധം, മുബാഷറത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, ഹെറസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, മുലാമസത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, തമാസ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് ബന്ധം, ഹീന തലാഹറുന സിയാബക്ക് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെ ഖുർആനില് ഇതല്ലാതെ വേറെ ഒരു പദം വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത പോലെയുണ്ട്. ഈ ഒരു വിഷയം മാത്രമാണ് ഖുർആനിന്റെ ആകത്തുക ചർച്ച എന്നാണ് ഇന്നത്തെ പരിഭാഷ നോക്കിയാൽ കാണും. അല്ലാതെ ഇനി യസ്തഹീവിനെ നിസാഹെന്ന് പറഞ്ഞിടത്ത് ഫറോവയും കൂട്ടരും ചെയ്തിരുന്ന പണി അതാണെന്ന്, സ്ത്രീകളെ ഇവര് പറയണത് അവരെ വഷളാക്കി വിടലായിരുന്നു. നിസാഹുക്കും ഹർസുല്ലക്കും തന്നെ അത് ഈ വിഷയത്തിനുള്ള സംഗതിയാണെന്നുള്ളതാണ്. ഉഹില്ലലക്കും ലൈലത്ത സിയാമി അർ റഫസു എന്ന് പറഞ്ഞാൽ റഫസ് എന്ന് പറഞ്ഞാലും ഇവരിതാ പറയണേ ലൈംഗിക വഴിച്ചാണ്. മുബാഷറത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക വഴിച്ചാണ്. വഹീന തലാഹറുന സിയാബക്കും, നിങ്ങളുടെ വസ്ത്രം ഊരി വെക്കുമ്പോൾ എന്ന് പറഞ്ഞ ഉദ്ദേശത്താണ്. ഔലാമസ്തമുന്നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ഈ ഇതേ വിഷയമാണ്. മിൻകബിലി അൻ യതമാസ എന്ന് സൂറത്ത് മുജാദലയിൽ പറയുന്നത് തമാസ ചെയ്യുന്നതിന് മുമ്പ്, അവിടെയും വിഷയം ഇവരിതാ എഴുതിക്കണം. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇതല്ലാത്ത വേറൊരു വിഷയം ചർച്ചേ ഇല്ലാത്ത പോലെയാണ്. ശരിക്കും റഫസ് എന്ന് പറഞ്ഞാല് മോശമായ കബീഹായ കൗല് കലാമ് എന്നാണ് അതിന് എല്ലാ ഡിക്ഷണറികളിലും എഴുതിയിട്ടുള്ളത്, മോശമായ സംസാരം. പിന്നെ ഈ സ്ത്രീകളുമായിട്ടുള്ള ജിമായിന് അത് ഉപയോഗിക്കുന്നത് അതിന്റെ കിനായ എന്ന് പറയാം. അത് സാഹിത്യപരമായിട്ട് അങ്ങനെ അതിന് പകരം ഉപയോഗിച്ചതാണ് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വേടർത്ഥം അതല്ല എന്ന് എല്ലാ ഡിക്ഷണറിയായ ഡിക്ഷണറികളിലൊക്കെ ലോകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ റഫസ് എന്ന് പറഞ്ഞാൽ കലാമുൻ കബീഹ് എന്നാണ്, മോശമായ സംസാരം. മോശമായ സംസാരം നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കണം, കലാമുൻ കബീഹ് എന്നാണ്. പിന്നെ അതിന്റെ കിനായ എന്നാണ്, അതിന് പകരം അത് ഉപയോഗിച്ചത് ഇങ്ങനെ ഈ അർത്ഥത്തിന് അങ്ങനെ പിന്നീട് ഉപയോഗിച്ചതാന്ന് ഇവരെല്ലാ ഡിക്ഷണറികളിലും എഴുതിയിട്ടുണ്ട്. അപ്പൊ റഫസ് എന്ന് പറഞ്ഞാൽ മോശമായിട്ട് സംസാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ആ സമൂഹത്തിൽ നിയമമാക്കപ്പെട്ടിരുന്നു. ആരോട്? ഇലാ നിസായിക്കും, നിങ്ങളിലെ ദുർബലരായ ജനവിഭാഗങ്ങളോട്. അവിടുത്തെ ദുർബലരും പാവപ്പെട്ടവരും ആയ ആളുകൾ, വീക്കായ ആളുകളോട്, അതാണ് നിസ. അത് നമ്മൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നിസ എന്ന് പറഞ്ഞ സ്ത്രീകളല്ല, അന്നിസ എന്ന് പറഞ്ഞ പ്രത്യേകിച്ചല്ല. നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് വേർഡിന് അർത്ഥമുണ്ട്. പക്ഷെ ഖുർആൻ ഉദ്ദേശിച്ച ആ പദം അന്നിസ എന്ന് പറഞ്ഞാൽ എന്തായാലും സ്ത്രീകളല്ല, നിസ എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും സ്ത്രീകളല്ല എന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി സംശയം തോന്നാവുന്ന, വളരെ സംശയം തോന്നാവുന്ന ഈ അനന്തരാവകാശ ഓഹരി ഒക്കിനോടത്തുള്ള നിസാവ് പോലെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാനുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമുക്ക് തുടർന്ന് പറയുമ്പോ പഠിക്കുമ്പോ നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കി അല്ലിജാലോ കൗവാമുന അലൻ നിസായി ബിമാ ഫള്ളല്ലാഹു ബഅദുഹും അലാ ബഅദിൻ എന്ന് പറഞ്ഞോടത്തും, ലൂത്ത് നബിയുടെ സമൂഹം റിജാലുകളെ വിട്ട് നിസാഹുകളെടുത്തായിരുന്നു അവർ പോയിരുന്നത് എന്ന് പറഞ്ഞതൊന്നും ഈ വിഷയത്തിനല്ല. മാത്രല്ല, അതിപ്പോ എന്റെ ഉയർന്ന പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നാലും പറയാൻ പറ്റില്ല. ഒന്നാമത് ഈ റിജാലുകളോട് ഈ ലൂത്തിന്റെ സമൂഹത്തിന്റെ ആളുകൾ പറഞ്ഞ ആ സംഗതിക്ക് റിജാലുകളെടുത്തൊക്കെ എങ്ങനെ പോകാം? അതൊക്കെ ഒരു വിൽദാനുകളെടുത്തൊക്കെ പോവുക, ഒരു ഒരു 15 താഴല്ലേ. റിജാൽ എന്ന് പറഞ്ഞാൽ നല്ല തന്റേടവും ധൈര്യവും അമ്പിയാക്കന്മാരെ പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്ന ഒമാ അറുസല്ലാമിൻ റസൂലിൻ ഇല്ല റിജാൽ എന്ന, റിജാലിനെയല്ലാതെ ഞാൻ ദൂതന്മാരായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല. നല്ല തന്റേടവും ധൈര്യവും ധീരന്മാരും നല്ല പക്വതയും ഒക്കെ വന്ന ആളുകളെ അള്ളാഹു റസൂലായിട്ട് തെരഞ്ഞെടുക്കുള്ളൂ, അതാണ് റിജാലുകളെ അല്ലാതെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ നല്ല ഈ പ്രായമൊക്കെ വന്ന പക്വതയൊക്കെ വന്ന ആളുകളുടെ അടുത്തേക്ക് നൂഹ് ലൂത്തിന്റെ ആ സമൂഹം ചെയ്തിരുന്നു എന്ന് പറയുന്ന ആ കർത്തവ്യത്തിന് ആ കൃത്യത്തിന് എന്തായാലും അവരെടുത്ത് പോകില്ല. അതിപ്പോ ഏത് രാജ്യത്തും ഏത് നാട്ടിലും ഒക്കെ നടക്കുന്നത് ഒരു 10, 12, 13 വയസ്സായ ചെക്കന്മാരെടുത്തേക്കാണ്. അപ്പൊ അത് അത്രയും ഞാൻ പറയുന്നുള്ളൂ, അത് കൂടുതൽ വിശദീകരിച്ച് വഷളാക്കുന്നില്ല ആവശ്യം. അപ്പൊ ഞാൻ പറയുന്ന അവിടുത്തെ റിജാലിന്റെ അടുത്തൊക്കെ അവര് പോയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശക്തരായ ആളുകളെയായിരുന്നു അവർ ചുറ്റിപ്പറ്റി നടന്നിരുന്നത്. അവര് ഫാഹിഷത്ത്, അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കൽപ്പനകളും ശിർക്കും ചെയ്യാൻ വേണ്ടി അതുമായി ആഗ്രഹിച്ച് ഉന്നതരായ ആളുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ ദുർബലരായ ജനവിഭാഗത്തെ വളർത്തിക്കൊണ്ടേ വരേണ്ട പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടതിന് പകരം അവരോടായിരുന്നു ഇവർക്ക് താല്പര്യം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇവര് പറയുന്ന ലൈംഗികപരമായ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ അത് അത്ര വിശദീകരിക്കുന്നുള്ള ആ വിഷയം, ഈ ഫാഹിഷത്ത് എന്ന് പറയുന്ന ഒരൊറ്റ വിഷയം മാത്രം ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഖുർആനിൽ ഫാഹിഷത്ത് എന്ന് പറയുന്ന ഖുർആനിൽ വന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ വിഷയമാണോ ചർച്ച എന്നുള്ളത്, അത് ഒറ്റൊരായത്ത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി ഞാൻ എപ്പോഴും ഒരായത്ത് പറഞ്ഞിരുന്നു. അതായത് വൈദാ ഫാലു ഫാഹിഷത്തൻ, അവർ വല്ല ഫാഹിഷത്തും ചെയ്താൽ കാലു അവർ പറയും വജദിന അലൈഹി ആബാന, ഞങ്ങളുടെ വാപ്പാരൊക്കെ ഇത് ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫാഹിഷത്തല്ല. കാരണം ഇവർ പറയുന്ന ഈ ലൈംഗിക അരാജകത്താണെങ്കിൽ നമ്മുടെ വാപ്പാരും നമ്മുടെ മുമ്പിൽ വന്ന് ചെയ്യാറില്ല. മാത്രല്ല മാ ലഹറ മിൻഹാവ മാ ബത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഫഹിഷാകളെ നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. എങ്ങനത്തെ ഫഹിഷാവും? മാ ലഹറ, അതിൽ നിന്ന് ലാഹിറായിട്ട് ചെയ്യുന്നത്. ഒരാളും ഈ ലാഹിറായിട്ട്, ലഹറ എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ വ്യക്തമായി കാണെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലഹറ എന്ന് പറയാം. ഒരു എത്ര മോശമായ ലൈംഗിക അരാജകത്വമാണെങ്കിലും മനുഷ്യർക്കിടയിൽ ജനങ്ങളുടെ അങ്ങാടിയിൽ വന്ന് മൃഗങ്ങളെ പോലെ ഈ കർമ്മം ലോകത്താരും ചെയ്യാറില്ല. മാ ലഹറയായിട്ട് ഒരിക്കലും ചെയ്യാറില്ല. എത്ര അരാജകത്വം ആ രംഗത്ത് കൊടികുത്തി വാഴുന്ന പ്രദേശങ്ങളും ആളുകളും ആണെങ്കിൽ പോലും മൃഗങ്ങളെപ്പോലെ പട്ടികളെയും നായ്ക്കളെയും പോലെ മാലഹറയായിട്ട് ഈ പറയുന്ന സംഗതി ഒരിക്കലും ചെയ്യാറില്ല. അപ്പൊ ഫാഹിഷത്ത് എന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ രണ്ടായത്ത് നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. ബാക്കി നിങ്ങൾക്ക് സംശയം വരാവുന്ന ഫാഹിഷത്ത് വന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇത് രണ്ടും കൂടി ഉൾപ്പെട്ട കർമ്മങ്ങൾക്കാണ് ഫാഹിഷത്ത് എന്ന് പറയുക, മറ്റേ അരാജകത്വങ്ങളല്ല. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അപ്പോ ഈ സമൂഹത്തിൽ റഫത്ത് അനുവദിക്കപ്പെട്ടിരുന്നു. ആ സമൂഹത്തിൽ ദുർബലരായ ജനവിഭാഗങ്ങളെ കൊച്ചാക്കി സംസാരിക്കുകയും മോശമാക്കി സംസാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ആ സമൂഹത്തിൽ നിയമമാക്കപ്പെട്ടിരുന്നു എന്ന് ലൈലത്ത ആ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ആ അന്ധകാരത്തിൽ എന്തിന്റെ അന്ധകാരം ആ സിയാം ഇതൊക്കെ ഇത്തരം ദൈവീകമായ കൽപ്പനകൾ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ മുഴുവൻ അവസാനിപ്പിക്കേണ്ട അത് അവസാനിപ്പിക്കേണ്ട ആ ഇരുളടഞ്ഞ ആ അന്ധകാരത്തിന്റെ ഡാർക്ക് ഏജ് എന്നൊക്കെ പറയില്ല നമ്മൾ, ഇരുണ്ട യുഗം ഇരുണ്ട കാലഘട്ടം, ആ ഇരുണ്ട കാലഘട്ടത്തിൽ ജനങ്ങളോട് വളരെ മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ സമൂഹത്തിൽ നിയമമാക്കപ്പെട്ടിരുന്നു. എന്നിട്ട് പറയാൻ അല്ലാഹു ഭിന്ന ലിബാസുല്ലക്കും, അവര് നിങ്ങളുടെ ഭാഗം തന്നെയാണ്, നിങ്ങളുടെ വസ്ത്രമാണെന്ന് പറഞ്ഞാൽ അവരും സമൂഹത്തിൽ സാമ്പത്തികമായോ വിശ്വാസപരമായോ മറ്റേതെങ്കിലും രംഗത്തോ കുറച്ച് താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചിട്ട് അവരെ മാറ്റി നിർത്തേണ്ടവരല്ല, അവര് നിങ്ങളുടെ ഭാഗം തന്നെയാണ്. അന്തും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെയും ഭാഗമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെയും ഭാഗമാണ്. അവരെ മാറ്റി നിർത്തി അവരെ വർണ്ണത്തിന്റെയോ സമ്പത്തിന്റെയോ വിശ്വാസത്തിന്റെയോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിലോ അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. കാരണം നിങ്ങളുടെ പിതാക്കളുടെ നിങ്ങളുടെയൊക്കെ പിതാക്കളും മാതാക്കളും ഒന്നു തന്നെയാണ്, അവരിൽ നിന്ന് പോരുന്നതാണ് അവരും. അതുകൊണ്ട് അവരെ കൊച്ചാക്കി മോശമാക്കി സംസാരിച്ച് അവരെ ഇകഴ്ത്തി സംസാരിച്ച് അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന ഒരു തിയറിയാണ് അവിടെ പറയുന്നത്, എന്നൊരു ആശയമാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഇടയിൽ എന്റെ സഹോദരങ്ങളോട് ഒരു കാര്യം പറയും, ഇത് കേവലം പട്ടിണി കിടക്കാനും കുറച്ച് ടൂർ പോകാനും പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. അങ്ങനെ അത് പഠിപ്പിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പ്രവാചകന്റെ ആവശ്യമൊന്നുമില്ല അതിന്. ഒരു പട്ടിണി കിടക്കാൻ പറയാൻ എന്തിനാ ഒരു നബി വരുന്നത്? ആ പ്രവാചകൻ എന്തിനാ കൊല്ലപ്പെടുന്നത്? ആ പ്രവാചകൻ എന്തിനാ നാട് കടത്തപ്പെടുന്നത്? കുറച്ച് മന്ത്രങ്ങൾ ചുരുവിട്ടിങ്ങനെ ഇരിക്കുക, കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക, ഈ ഒരു ഇത് അതിനു പറ്റിയൊരു ഗ്രന്ഥമൊന്നുമല്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കി പോയിക്കോട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഇതൊരു റവല്യൂഷൻ, ഇതൊരു സമൂഹത്തിലൊരു വിപ്ലവം സൃഷ്ടിക്കുക. ഈ ഒരു വിപ്ലവം സൃഷ്ടിച്ചു ഇവിടെ തന്നെ അടുത്ത ഒരു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ തന്നെ മനുഷ്യർക്ക് ഒരു അതിന്റെ ഒരു മാതൃകാ സ്വർഗം ഇവിടെ തന്നെ സൃഷ്ടിച്ച് അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. നിലവിലുള്ള എല്ലാവിധ അക്രമങ്ങളെയും അനീതികളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും സ്വേച്ഛാധിപത്യത്തെയും മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും മുഴുവൻ ചോദ്യം ചെയ്യുക, അതൊക്കെ ചോദ്യം ചെയ്ത് അതൊക്കെ ഉച്ചാടനം ചെയ്ത് അതൊക്കെ അവസാനിപ്പിച്ച് ഒരു സമൂഹത്തിന് മോചനം കൊടുത്തു വിടുക. ഇതായിരുന്നു അമ്പിയാക്കന്മാരുടെ ദൗത്യം, ഇതായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ദൗത്യത ഖുർആൻ എന്ന്. കേവലം ചില ആചാരങ്ങൾ പഠിപ്പിക്കാൻ, കൈഫിയത്ത് സലാത്ത് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു മുക്കിറിനെ വടി മുക്കിറിനെ അമലിയാത്തോ ദീനിയാത്തോ കൈ കൊടുത്ത് വിട്ടാൽ മതി, ഒരു നേരം മതി നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കാൻ, ഒരു വഖത്ത് ഒരു നിസ്കാരത്തിന്റെ കൈഫിയത്ത് പഠിപ്പിക്കാൻ ഒരു നേരം മതി, ഒരു ഒളുവിന്റെ രൂപം പഠിപ്പിക്കാൻ ഒരു നേരം കുട്ടിനെ നമ്മളെ പിന്നിൽ നിർത്തിയാൽ മതി. അതിന് നൂറ്റാണ്ടുകള് വർഷങ്ങൾ ചെലവഴിച്ചൊരു പ്രബോധനമോ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെ മുഴുവൻ ചോദ്യം ചെയ്യാം. അക്രമങ്ങളായാലും അനീതികളായാലും സമൂഹത്തിലെ മനുഷ്യരുടെ അവകാശങ്ങൾ മുഴുവൻ ഒരു ഭാഗം മാത്രം കവർന്നെടുത്ത് അവര് മാത്രം സുഖിച്ചു കഴിയുകയും ഒരു സമൂഹത്തെ അടിമകളാക്കി വിശ്വാസ രംഗത്തും സാമ്പത്തിക രംഗത്തും അടിമകളാക്കി വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തിന് മോചനം കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കി അവർക്കൊരു ജീവിതമുണ്ടാക്കി അവരെ വിടുക. ഇതാണ് ഖുർആനിന്റെ ദൗത്യം, ഇതാണ് അമ്പിയാക്കന്മാരുടെ ദൗത്യം. അവിടെ നിന്നുകൊണ്ട് ഈ ഖുർആനിനെ മനസ്സിലാക്കാതെ കേവലം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പട്ടിണി കിടക്കുന്നതിലും മാത്രം ഈ ഖുർആനിനെ മനസ്സിലാക്കിയാൽ ഖുർആനിന് ഇങ്ങനെയൊക്കെ തന്നെ മനസ്സിലാവുള്ളൂ, അതിന്റെ അപ്പുറമൊന്നും ഖുർആൻ മനസ്സിലാവുള്ളൂ. ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല, കാരണം ഇന്നെങ്കിലും ഈ സൂറത്തുൽ ബഖറയിലെ സിയാമെങ്കിലും അവസാനിപ്പിക്കണം. അലീം അല്ലാഹു, ഇവിടൊക്കെ നിങ്ങൾ ഇവിടൊക്കെ പെട്ട വ്യാഖ്യാനമുണ്ട്, അതൊന്നും ഞാൻ ഇപ്പൊ നിലവിലുള്ള വ്യാഖ്യാനമൊന്നും ഞാൻ പറയണില്ല. ഇപ്പൊ നിലവിലുള്ള വ്യാഖ്യാനം എന്താന്ന് പറഞ്ഞാൽ, നോമ്പിന്റെ രാത്രിയിൽ നിങ്ങൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടോളി അത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്, പകല് വേണ്ട എന്ന രൂപത്തിലൊക്കെയാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. അതൊന്നും ഇപ്പൊ നമ്മൾ സംസാരിക്കണില്ല. അതങ്ങനെ അവർ ചെയ്യതോട്ടെ, അവരങ്ങനെ അത് ചെയ്തിട്ട് മുത്തക്കി ആകുകയാണെങ്കിൽ മുത്തക്കി ആയിക്കോട്ടെ, നമുക്കിപ്പോ നോക്കാം. അത് അവിടുന്നൊക്കെ ഇപ്പൊ നമ്മൾ വിട്ടു. ഇനിയിപ്പോ ഖുർആൻ എന്താന്നുള്ളത് പഠിക്കാനാണ് നമ്മളെ സമൂഹം ഇവിടെ വന്നിട്ടുള്ളത്. അവർക്കിത് പഠിപ്പിച്ചോട്ടെ. അലിം അല്ലാഹു, അല്ലാഹു മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. എന്ത് അന്നക്കും, തീർച്ചയായും നിങ്ങൾ, കുന്തും നിങ്ങളായിരുന്നു, തഹ്താനൂന വഞ്ചനയാണ്, വഞ്ചന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അംഫുസക്കും നിങ്ങളുടെ സമൂഹത്തോട്. അപ്പൊ ഈ രൂപത്തിൽ ദുർബലരായ സമൂഹത്തിലെ വീക്കായ ഒന്നിനും കൊള്ളാത്ത ജനവിഭാഗത്തോട് ഈ രൂപത്തിൽ നിങ്ങൾ പെരുമാറുക മുഖേന നിങ്ങളുടെ സമൂഹത്തോട് തന്നെ നിങ്ങൾ ചതിയാണ് ഈ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവരുടെ സമ്പത്ത് കവർന്നെടുക്കുക, അവരുടെ അവകാശങ്ങൾ മുഴുവൻ നമ്മൾ കവർന്നെടുക്കുക, അവരുടെ വിശ്വാസ രംഗത്ത് അവരെ ചൂഷണം ചെയ്യുക, സാമ്പത്തിക രംഗത്ത് അവരെ ചൂഷണം ചെയ്യുക, അവരെ ഒന്നുമല്ലാതാക്കി തീർക്കുക, ഈ രൂപത്തിലൊക്കെ നിങ്ങൾ ചെയ്യുക മുഖേന നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾ ഹിയാനത്ത് വഞ്ചനയാണ് ചെയ്തിരുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇപ്പൊ ഇവരെന്താ പറയുന്നത്, പകല് നിങ്ങൾ ആ രൂപത്തിൽ നിങ്ങൾ ബന്ധപ്പെടുക മുഖേന നിങ്ങൾ ചതിയാണ് ചെയ്തിരുന്നത്, ആ ചതി ഇനി നിങ്ങൾ പകല് ചെയ്യേണ്ട, ചതി ഇനി രാത്രി ചെയ്തോളി എന്ന രൂപത്തിലാണ് ഇപ്പൊ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്ത് ഒരു പിന്നെ അഗ്രഷൻ, ഒരു ഹിയാനത്ത്, ഒരു ചതി എന്ന് പറയുന്നത് എപ്പ ചെയ്താലും അത് ചതിയാവും. ഞാൻ നിങ്ങളെ രാത്രി ചതിച്ചാലും പകൽ ചതിച്ചാലും ഒരു മാസം മുമ്പ് ചതിച്ചാലും ഒരു മാസം കഴിഞ്ഞ് ചതിച്ചാലും ചതി ചതിയല്ലാതെ ആവില്ല. അതെങ്ങനെയാ? അത് ഒരു തിയറിയിലും, ഞാൻ പഠിച്ച ഒരു തിയറിയിലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. നിങ്ങളിപ്പോ ഞാൻ പകൽ ചതിച്ചു അത് ചതിയാവും, പക്ഷെ രാത്രി ചതിച്ചാൽ ചതിയാവൂല എന്ന രൂപത്തിൽ ഹിയാനത്ത് വൈനവുത്തുമിന ഹാന എന്ന് പറഞ്ഞല്ലോ മുനാഫിക്കിന്റെ ലക്ഷണം, വിശ്വസിച്ചാൽ ചതിക്കുന്നു പറഞ്ഞല്ലോ, അതാണ് ഹിയാനത്ത്. ഒരു ചതി എന്ന് പറയുന്നത് ദിവസങ്ങളുടെയോ മണിക്കൂറുകളുടെയോ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ വ്യത്യാസത്തിനനുസരിച്ച് ആ ചതി നീതിയായി മാറുന്ന ഒരു പ്രശ്നം ലോക ചരിത്രത്തിലില്ല, ഒരു ആശയത്തിലുമില്ല, ഒരു പ്രത്യയശാസ്ത്രത്തിലുമില്ല. അപ്പൊ ഈ രൂപത്തിൽ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മ മുഖേന നിങ്ങൾ ചതിയാണ് ചെയ്തിരുന്നത് നിങ്ങളുടെ സൊസൈറ്റിയോട്. അതുകൊണ്ട് ഫതാബ അലൈക്കും, അല്ലാഹു നിങ്ങളിലേക്ക് കരുണയുമായി അവൻ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇത് ഈ കരുണയാണിത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് താബ എന്ന് പറഞ്ഞാൽ റജ, മടങ്ങി വരിക. താബ എന്ന് പറഞ്ഞാൽ റജ എന്നാണ് ആ വേർഡിന്റെ അർത്ഥം, മടങ്ങി വരിക എന്നാണ്. ഒരു മനുഷ്യൻ തന്റെ തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകളൊക്കെ നിർത്തി ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ ആശയത്തിലേക്ക്, അള്ളാഹുവിന്റെ ആശയത്തിലേക്ക് തിരിച്ചു പോവുക, അതാണ് തൗബ. തിരിച്ചു പോവുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹു തൗബ ചെയ്തു എന്നല്ല, അള്ളാഹു പക്ഷാദപിച്ചു എന്നല്ല, പക്ഷാദപിച്ചു എന്നല്ല, അള്ളാഹ് ആരോടാ പക്ഷാദപിക്കണം? അതാണ് താബ എന്ന് അല്ല തൗബ ചെയ്തു എന്നല്ല, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹവുമായി നിങ്ങളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഈ അനുഗ്രഹം ആ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു കുറെ കാലമായിട്ട്, ആ അനുഗ്രഹവുമായി ആ സമൂഹത്തിലേക്ക് അള്ളാഹു തിരിച്ചു വന്നിരിക്കുന്നു. വഫാഅൻകും, നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. ഇതുവരെ നിങ്ങളുടെ സൊസൈറ്റിയോടും സമൂഹത്തോടും നിങ്ങൾ കാണിച്ചിരുന്ന അക്രമങ്ങളും അനീതികളും അന്ധവിശ്വാസങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും എന്തൊക്കെയുണ്ടോ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് അഫ മാപ്പാക്കി തന്നിരിക്കുന്നു, ഇനി വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. ഫൽ ആന, ഇനി മുതലെങ്കിലും നിങ്ങൾ ബാഷിറൂഹുന്ന, അവർക്ക് നല്ല വാർത്തകൾ കൊടുത്തുകൊണ്ട് പെരുമാറുക ആ ജനങ്ങളോട്. അത ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും വിശദീകരിച്ചതാണ്, ബഷറ എന്ന് പറഞ്ഞാൽ മൂന്നർത്ഥാണ്. ഒന്ന് നല്ല നിലക്ക് പെരുമാറുക, ഒന്ന് നല്ല വാർത്തകൾ കൊടുക്കുക, ഒന്ന് കണ്ടുമുട്ടുക, ഇതാണ് ആ വേടിന്റെ അർത്ഥം. ഇനി മുതലെങ്കിലും ഈ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നല്ല വാർത്ത കൊടുത്തുകൊണ്ട് പെരുമാറുക. ഒബുത്തഹു, നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. മാ കതബല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് നിയമമാക്കിയത്, ഈ സമൂഹത്തോടും ജനങ്ങളോടും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എങ്ങനെയൊക്കെ വർത്തിക്കണം, ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾ പെരുമാറണം എന്ന് അല്ലാഹു നിങ്ങൾക്ക് നിയമമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു കണ്ടുപിടിക്കുകയും ചെയ്യുക. ഇത്രയാണ് അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാം. വകുലു വശറബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഇവിടെയാണ് പ്രശ്നം. ഈ തീറ്റയും കൂടിയും, ഈ നമ്മളെ ആമാശയത്തിലേക്കുള്ള വയറ്റിലേക്കുള്ള തീറ്റയും കൂടിയും മാത്രമാണ് നമ്മളെ സമൂഹത്തിന് അറിയുള്ളൂ. അത് ഞാൻ പറഞ്ഞു 2:93 ഉദ്ധരിച്ചിട്ട് ഞാൻ പറയേണ്ടത്, ഇവ ഉഷിരി പൂഫി കുലൂബിഹിമുൽ ഇജ്ലബി കുഫിരിഹിം എന്ന് ഈ അധ്യായത്തിൽ തന്നെ 93-ാമത്തെ അധ്യായ വചനത്തിൽ ഇസ്രയേൽ സമൂഹത്തിന്റെ കഥ പറഞ്ഞോട്ട് പറയേണ്ടത്, ഇവ ഉഷിരിപൂ, അവർക്ക് കുടിപ്പിക്കപ്പെട്ടു. എവിടുക്കാ കുടിപ്പിക്കണ? വയറ്റിലേക്കല്ല, ഫി കുലൂബിഹിം, അവരുടെ മനസ്സുകളിലേക്ക്. എന്താണ് കുടിപ്പിക്കപ്പെട്ടത്? അൽ ഇജ്ല, അല്ലാഹുവിന്റെ പേരിൽ കെട്ടിയ വാർത്തകളെ ഉൾക്കൊള്ളാൻ. എന്തുകൊണ്ട്? ബി കുഫിരിഹിം, അവരുടെ നിഷേധം കാരണം. അവിടെ എവിടുക്കാ ഈ കുടിക്കണെന്ന് ഞാൻ ചോദിച്ചു, എവിടുക്കാണ് ഈ കുടി? അപ്പൊ മനസ്സിന്റെ ഉൾക്കൊള്ളലും മനസ്സിന്റെ കുടിയുമാണ്. മനസ്സിന്റെ ദാഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ സാഹിത്യത്തിൽ പറയാന. ഖുർആൻ സാഹിത്യം ഉപയോഗിക്കാനേ പറ്റൂല. 2:168 പറയുന്നുണ്ട്, എന്ത് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തൊയ്യിബൻ, ഭൂമിയിൽ നിന്ന് നിങ്ങൾ നല്ലത് തിന്നുക. ആ നല്ലതേതാ? ആശയങ്ങളാണത്, അല്ലാതെ ഈ തീറ്റയും കൂടിയല്ല. അത് എങ്ങനെ മനസ്സിലായത്? തൊട്ടടുത്ത് തുടർന്ന് പറയുന്ന പോലെ തട്ട ഖുതുവാത്തി ഷൈത്താൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നമാ, തീർച്ചയായും അവൻ ഇത് മാത്രമേ ചെയ്യൂ. ഇന്നമാന്ന് പറഞ്ഞാൽ ഏത് ഭാഷ അറിയുന്ന ആളോട് ചോദിച്ചോളൂ, അത് മാത്രം, തീർച്ചയായും ഇത് മാത്രമാണ്. ഇന്നമായും അവൻ നിങ്ങളോട് സുഉം ഫഹശാവും മാത്രമേ കൽപ്പിക്കൂ. തീറ്റയും കൂടിയൊന്നും അവൻ കൽപ്പിക്കൂല. ഈ പറയുന്ന വയറ്റിലേക്കുള്ള തീറ്റയും കൂടിയൊന്നും അവൻ കൽപ്പിക്കൂല. ഇന്നമാ അനബഷറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ മാത്രമാണെന്ന് പറയൂ. ആ മാത്രം കിട്ടും ഇന്നമാ വന്നാൽ. ഇന്നമക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടത്. ഇന്നമാന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം കിട്ടുമെന്നോ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഭാഷ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു. ഇന്നമാ, തീർച്ചയായും അത് മാത്രം. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹശായി, അവൻ നിങ്ങളോട് സൂഉം തിന്മയും, തിന്മ ചെയ്യാനും, വൽ ഫഹശായി ഇസ്ലാമികമായ വിരുദ്ധമായ ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യാനും മാത്രമേ നിങ്ങളോട് അവൻ കൽപ്പിക്കുകയുള്ളൂ. അവൻ നിങ്ങളെ വയറ്റിലേക്ക് വല്ലതും ഇറക്കണോ തിന്നണോ തിന്നണ്ടേന്നൊന്നും അവൻ നിങ്ങളോട് കൽപ്പിക്കൂല. അപ്പൊ പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. അവൻ നിങ്ങളോട് തിന്മകൾ പ്രവർത്തിക്കാനും ചീത്ത പ്രവർത്തിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യാനും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ എന്ന് 2:168 അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തു അൽ ബഖറയിൽ. അതാണ് നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞത്. നല്ലതല്ലാത്ത ആശയങ്ങളൊന്നും നിങ്ങൾ ഉൾക്കൊള്ളരുത്. അത് നിങ്ങളുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് നിങ്ങൾ സ്വീകരിക്കരുത്. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന. നിങ്ങൾ ഒന്ന് വൈഡായിട്ട് ചിന്തിക്കാം. അതൊന്നും കൂടി എന്റെ സുഹൃത്തുക്കള്, സഹോദരങ്ങൾ, ഒന്ന് വളരെ വിശാലമായി ചിന്തിക്കാം. ഒരു ഭക്ഷണത്തിന്റെ ഒരു മോശത്തിനേക്കാൾ കൂടുതൽ ഇവന്റെ ചിന്തയുടെ മോശമാണ്. ഒരു ചിന്തയിലേക്ക് ചീത്ത ഉൾക്കൊണ്ടാലാണ് ആ വ്യക്തിയിൽ നിന്ന് ആ സമൂഹത്തിനും ആ രാജ്യത്തിനും ദോഷകരമായ വമ്പിച്ച പ്രത്യാഘാതങ്ങൾ അവനിൽ നിന്നുണ്ടായി തീരാ. ഒരു ഭക്ഷണം കഴിച്ചോണ്ടല്ല. ഒരു ഫുഡ് നമ്മളൊരു കോഴി അല്ലെങ്കിൽ ഒരു ആട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ആ വ്യക്തിയിൽ താൽക്കാലികമായി ചില പ്രതികരണങ്ങളൊക്കെ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാക്കി തീർക്കുന്നല്ലാതെ അവന്റെ ചിന്തയിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം മോശമായാൽ അവന്റെ മനസ്സിലേക്ക് അവൻ സ്വീകരിക്കുന്ന വിജ്ഞാനങ്ങളും അവൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും അത് ചീത്തയായി തീർന്നാൽ, അത് ത്വയ്യിബല്ലാതായി തീർന്നാൽ, അത് അള്ളാഹു അനുവദിച്ച വിജ്ഞാനങ്ങളല്ലാതായി തീർന്നാൽ, അത് ആ വ്യക്തി കൊണ്ട് ആ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന പിന്നെ ഭയാനകമായ ഭവിഷ്യത്തുക്കളും അവനിൽ നിന്നുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും ദൂഷ്യങ്ങളും അതാണ് വമ്പിച്ച സമൂഹത്തിന് ദോഷകരമായ പ്രത്യാഘാതകരമായ പ്രവർത്തനങ്ങൾ അവനിൽ നിന്നുണ്ടാക്കി തീർക്കാന്ന് ആ ഒരു തലത്തിലേക്ക് ജനങ്ങളെ നമ്മൾ കൊണ്ടുപോകണം. മറ്റത് ഞാനിപ്പോ എന്റെ വയറ്റിന് ചിലപ്പോ ഒരു ചീര കൂട്ടിയ ചിലപ്പോ രണ്ട് അല്ലെങ്കിൽ മുരിങ്ങ കൂട്ടിയ ചിലപ്പോ ഒരു ഡിസൻട്രി ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായിരുന്നു വരും. അത് എന്നിലും മാത്രം ചിലപ്പോ ഒതുങ്ങുന്നൊരു വിഷയാ. മാംസം അല്ലാതെ കഴിച്ച കൊളസ്ട്രോൾ എന്റെ ശരീരത്തിൽ മാത്രം ഉണ്ടാകുന്നൊരു പ്രശ്ന, സമൂഹത്തിന് ബാധിക്കുന്ന പ്രശ്നമാണിത്. അതാണ് ഈ വിജ്ഞാന ഖുർആനിന്റെ തഹാമും ഖുർആനിന്റെ അക്കലും ഖുർആനിന്റെ ഷുറുബുമൊക്കെ അധിക സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും അല്ല പറയുന്നത്, അധിക സ്ഥലങ്ങളിലും ഈ ആശയത്തിന്റെ ഉൾക്കൊള്ളലാണ്. അത് പിന്നീട് നിങ്ങൾക്ക് പറയുന്ന ആ ആയത്ത് ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനുശേഷം 188-ാമത്തെ വചനത്തിൽ തന്നെ പറയണ്ടല്ലോ, വലാ തഖുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി എന്ന് പറഞ്ഞാൽ അവിടെ തീറ്റ മാത്രമല്ല, മുതലി എന്ന് പറഞ്ഞാൽ ഈ ഇത് ഈ മൊബൈൽ ഒരു മുതലാ, ഇത് തിന്നാൻ പറ്റുമോ? ഒരു പ്രോപ്പർട്ടി ഒരു മുതലാ, അത് തിന്നാൻ പറ്റുമോ? ഒരാളുടെ ബസ് ഒരു മുതലാ, അത് തിന്നാൻ പറ്റുമോ? അപ്പൊ തെഹുക്കുലു എന്ന് പറഞ്ഞാൽ അഖിലു എന്ന് പറയുന്ന വെറും തീറ്റ മാത്രമല്ല, ഇത് മുഴുവൻ എടുത്ത് ഉപയോഗിക്കലും അത് ഉൾക്കൊള്ളലും ഒക്കെ ഇതിന്റെ ഭാഗമാണെന്നാണ്. ഈ നിങ്ങളുടെ ധനം നിങ്ങൾ അന്യായമായി നിങ്ങൾക്കിടയിൽ തിന്നരുതെന്ന് പറഞ്ഞാൽ ഇതേ. ഇപ്പൊ നമ്മൾ 187-ാമത്തെ വചനമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ തൊട്ടടുത്ത വചനം 188-ാമത്തെ വചനത്തിലും പറയുന്ന ആശയാണ്. അതാണ് സിയാമിന്റെ മുഖ്യമായ ലക്ഷ്യം, അതാണ്. ലാ തെഹുക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിടയിൽ അനർഹമായി നിങ്ങളുടെ ധനം നിങ്ങൾ തിന്നരുത്, ഉപയോഗിക്കരുത്. അപ്പൊ അതാണ് കുലു വശറബു, നിങ്ങൾ തിന്നുകയും ഉൾക്കൊള്ളുകയും ഇത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക. ഇതിപ്പോ ഞാൻ ഈ 293 ഉദ്ധരിച്ചത് എന്താന്ന് പറഞ്ഞാൽ അവിടെ അഖില സുന്നത്തുകാരും സംശയമല്ല. കാരണം ഉഷിരിപ്പു ഫി കുലൂബിഹിമുൽ ഇജ്ല എന്ന് പറയുന്നത് കുലൂബ് ഫി കുലൂബിഹിം മറവെന്ന് പറഞ്ഞല്ലോ, രോഗം ഫിസിക്കലി അല്ല. അത് ആശയതലത്തിലേക്ക് നിങ്ങൾ ഈ ഖുർആനെ കൊണ്ടുവരാതെ നിവൃത്തിയില്ല. എങ്ങനെ പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നിങ്ങൾ ഫിസിക്കലി ശാരീരികമായ അവിടെ നിന്ന് ഈ ഖുർആനെ പൊക്കിയിട്ട് നിങ്ങളുടെ ആത്മീയ തലത്തിലേക്ക് ഈ ഖുർആനെ നിങ്ങൾ കൊണ്ടുവരൂ. ഇത് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ചുറ്റിപ്പറ്റി അതിന്റെ കഴുകലും അതിന്റെ വൃത്തിയാക്കലും അതിന്റെ തീറ്റയും അതിന്റെ കുടിയും അവിടെ നിന്ന് ഈ ഖുർആനെ നിങ്ങൾ പൊക്കൂ. പൊക്കിയിട്ട് ആശയതലത്തിലേക്ക് ഈ ഖുർആനെ നിങ്ങൾ കൊണ്ടുവരൂ, അല്ലാതെ ഇതിന് രക്ഷയില്ല. അങ്ങനെ വരുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് അൽ ഇജ്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കിട്ടേണ്ട, പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടേണ്ട ആശയങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കറ്റുകെട്ടി ഉണ്ടാക്കിയ, അതാണ് അൽ ഇജ്ല എന്ന് പറഞ്ഞാൽ. അത് സൂറത്ത് അഹ്റാഫിൽ പറയുന്നുണ്ട്, വഖദാലിക യജ്സില്ലാഹു മുഖ്തരി ഇത്രാഹുനല്ലാഹിൽ കദീബാന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഇജിൽ എന്ന് പറഞ്ഞാല് സൂറത്ത് അഹ്റാഫിൽ പറയുന്നുണ്ട്, അപ്രകാരമാണ് അള്ളാഹുവിന്റെ പേരിൽ കറ്റുകെട്ടിയ ആളുകൾക്ക് ഞാൻ പ്രതിഫലം കൊടുക്കുന്നത് എന്ന്. ഇത്ത ഹറത്തുമുൽ ഇജിലാൻ, നിങ്ങൾ ഇജിലിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ശിക്ഷ ബാധിച്ചു എന്നിട്ട് അള്ളാഹു പറയണം, അപ്രകാരമാണ് അള്ളാഹുവിന്റെ പേരിൽ കറ്റുകെട്ടിയ ആളുകൾക്ക് ഞാൻ ശിക്ഷ കൊടുക്കുന്നത്, പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇജിൽ എന്ന് പറഞ്ഞ അജലത്ത് അത്ര കല്ലാബൽ തുഹിപ്പൂനൽ ആജിലാവ തദറൂനൽ ആഖിറ, അപ്പൊ അജൽനാലഹും എന്നൊക്കെ പറഞ്ഞല്ലോ, അജലത്താണ് അത്. അജലത്ത് ഹുലിക്കൽ ഇൻസാനു അജൂല എന്നൊക്കെ പറഞ്ഞല്ലോ, മനുഷ്യൻ ധൃതിപ്പെട്ടവനായിട്ടാണ്, ആകെ ബേജാറായിക്കൊണ്ട് നടക്കുന്നവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അജലത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അത് ചൂഷണം ചെയ്തിട്ടായാലും വേണ്ടില്ല, തന്റെ സഹോദരനെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, ദൈവികമായ ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന, അള്ളാഹുവിന്റെ പേരിൽ കറ്റുകെട്ടി ഉണ്ടാക്കുന്ന ആശയങ്ങൾക്കാണ് ഇജിൽ എന്ന് പറയുക. അല്ലാതെ പശുക്കുട്ടി അതാണ് ഇത്തഹദ എന്ന് പറഞ്ഞത്, അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞത്, ആരാധിച്ചു എന്നല്ല പറഞ്ഞത്. ഇത്തഹദ അവർ സ്വീകരിച്ചു, അവർ സ്വീകരിച്ച ആശയം അതാണ്, അല്ലാതെ ആരാധിച്ച പശുക്കുട്ടിയല്ല, മൂരിക്കുട്ടിയല്ല. നീ അവിടെ നിന്ന് ആരും നീ തർക്കിക്കാൻ നിൽക്കണ്ട, അത് മൂരിയാണോ പയ്യാണോ തർക്കിക്കണ്ട. അപ്പൊ അതാണ് കുലു വശറബു, ഏതുവരെ? ഹത്തായത്ത പയ്യനല്ലേക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതുവരെ. നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ എന്നല്ല, അവിടെ ഒക്കെ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന്. നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് കറുത്തനൂരും വെളുത്തനൂരും വ്യക്തമാവും, അതുവരെ തിന്നോളി കുടിച്ചോളിന്ന്. നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ എന്നല്ല, നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത് വരെ. ആര്? ആരാ വ്യക്തമാക്കി തരുന്നത്? അൽ ഹൈത്തുൽ അബിയദു, വെള്ളനൂല്. ഈ വെള്ളനൂല് വൈറ്റിത്തരട്ട്, ഈ അള്ളാഹുവിന്റെ ദൈവികമായ ആശയങ്ങളാണ് ഇവിടെ വെള്ളനൂല്. സാധാരണ നൂലല്ല, സാധാരണ നമ്മള് തുണിയുടെ അല്ലെങ്കിൽ തുന്നാൻ ഉപയോഗിക്കുന്ന സാധാരണ നൂലല്ല. അതിന് ഹൈത്തു ഹൈത്തു അബിയദുന്ന പറയാ, അൽ ഹൈത്തുൽ അബിയദു എന്ന് പറയില്ല. അത് ഭാഷ അറിയുന്ന പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കാം. അലിഫിലാം ഇട്ട് പറഞ്ഞാൽ അത് പ്രത്യേകമാണോ എന്ന് ചോദിക്കാം. എന്നോട് ചോദിക്കണ്ട. യൗമ എന്ന് പറഞ്ഞാൽ എല്ലാ 365 ദിവസത്തിന് യൗമ എന്ന് പറയാം. അൽ യൗമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ദിവസമാണ്, ഇന്ന്. കിതാബ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏത് കിതാബും കിതാബാണ്, പക്ഷെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ബുക്കാണ്. ഈ അലിഫിലാം ഇട്ട് പറഞ്ഞാൽ അത് പ്രത്യേകമാണ്, അതൊരു വേറിട്ട് നിൽക്കണമെന്ന്. അതിൽ അത് സാധാരണ നൂലല്ല. ദീൻ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ അറിയപ്പെട്ടെന്ന് പറയും. റോമൺ നൗണ്, പ്രോപ്പർ നൗണ് എന്ന് ഇംഗ്ലീഷിൽ രണ്ട് ഭാഷ അറിയുന്ന ആളുകൾ അറബിയിലും മൈരിഫ നെക്കിറ എന്ന് പറയും. നെക്കിറ മൈരിഫ എന്ന് പറയും. മൈരിഫ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി അറിയപ്പെട്ട പദമാണ്. അത് അലിഫിലാമിട്ട് പറഞ്ഞാൽ മൈരിഫയാണത്. അലിഫിലാം ഇടാതെ പറഞ്ഞാൽ അത് നെക്കിറയാണ്. നെക്കിറ എന്ന് പറഞ്ഞാൽ റോമൺ, സാധാരണ ഉപയോഗിക്കുന്ന പദം. അത് ഞാൻ പറഞ്ഞല്ലേ, കിതാബ് ഏത് പുസ്തകത്തിനും കിതാബ് എന്നൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഗ്രന്ഥമാണ്, ദൈവത്തിന്റെ പുസ്തക ബുക്കിനാണ് അൽ കിതാബ് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ചർച്ച ചെയ്തു പോരുന്ന ഒരു ബുക്കിനെ കുറിച്ച് അങ്ങനെ പറയാം. ഒരു പുസ്തകത്തെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്ത് ഇങ്ങനെ പോരുകയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ അൽ കിതാബ് എന്ന് പറയും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അത് പക്ഷെ അവിടെ മുമ്പ് അറിയപ്പെട്ടതായിരിക്കണം. അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, യൗമു എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിന് യൗമു എന്ന് പറയാം. പക്ഷെ അൽ യൗമ എന്ന് പറഞ്ഞാൽ ചുടേന, ഇന്ന്, ഇന്ന് എന്നാണ് അൽ യൗമ എന്ന് പറഞ്ഞാൽ ഇന്ന്. ആ ദിവസം അറിയപ്പെട്ട ദിവസം, എല്ലാ ദിവസത്തിനും അൽ യൗമ എന്ന് പറയില്ല. ഈ ദിനം ചുടേ, ഇന്ന്, അതാണ് അൽ യൗമ. എന്നതുപോലെ തന്നെ അൽ ഹൈത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന നൂലല്ല. അൽ അബിയദ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ വെള്ളയല്ല, ഇത് അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ഈ വെള്ള വെള്ളി വെള്ളി വെളിച്ചം. ഈ നൂല് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. എന്തിനു നിങ്ങൾക്ക് വ്യക്തമാക്കി തരും? അൽ ഹൈത്തുൽ അസ്ബദ്, സാധാരണ കറുത്ത നൂലും അല്ലാതെ സമൂഹത്തിലെ ഇരുട്ടുകളെയും അന്ധകാരങ്ങളെയും കറുത്ത എന്തൊക്കെയുണ്ടോ സമൂഹത്തില്, അനീതിയായിട്ടോ സ്വേച്ഛാധിപത്യമായിട്ടോ അല്ലെങ്കിൽ അക്രമങ്ങളായിട്ടോ അന്ധവിശ്വാസങ്ങളായിട്ടോ ചൂഷണങ്ങളായിട്ടോ എന്തൊക്കെ ഹൈത്തുൽ അസ്വദ് അൽ ഹൈത്തുൽ അസ്വദ് ആയിട്ട് നാട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. ആര്? ഈ ഹൈത്തുൽ അസ്വദ്, ഈ അൽ ഹൈത്തുൽ അസ്വദ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അതുവരെ നിങ്ങൾ ഈ വിജ്ഞാനത്തെ, ഈ ആശയത്തെ ഉൾക്കൊള്ളുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഇതാണ് ഈ തലത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തിന്നാനും കുടിക്കാനേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ അതോടെ എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. മിനൽ ഫജിരി, ഒരു ജ്ഞാനത്തിന്റെ, ഒരു അറിവിന്റെ, ഒരു വിജ്ഞാനത്തിന്റെ ഒരു അൽ ഫജർ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഫജറല്ല, അൽ ഫജറാണ് ഇത്. സാധാരണ ഫജറല്ല, ഇതൊരു പ്രത്യേകമായ ജ്ഞാനത്തിന്റെ പുലരിയാണ്. ലോകത്തൊരു വെളിച്ചം വരാൻ പോവുകയാണ്. ആ വെളിച്ചം ലോകത്തൊരു സത്യത്തിന്റെ, ഒരു നീതിയുടെ, ഒരു ധർമ്മത്തിന്റെ, അക്രമങ്ങളില്ലാത്ത, അനീതികളില്ലാത്ത, സ്വേച്ഛാധിപത്യമില്ലാത്ത, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു നീതിയുടെ വെള്ളി വെളിച്ചം ലോകത്ത് വരും. അതുവരെ ആ അൽ ഫജറിൽ വരെ, ആ അൽ ഫജർ വരുന്നതോടുകൂടി ഈ ഹൈത്തുൽ അബി, അതാണ് ഈ യത്തബയ്യന. അത് ഈ ഭാഷ അറിയണം. ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഹൈത്തുൽ അബി അത് കർത്താവാണ്, സബ്ജക്റ്റാണ്, അത് ഒബ്ജക്ട് അല്ല. സബ്ജക്റ്റാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഹൈത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷ കുറച്ച്, അതായത് അറബി ഭാഷ പഠിച്ചു തുടങ്ങിയ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഹൈത്തു എന്ന് പറഞ്ഞ കർത്താവാണ്. റഹബ മുഹമ്മദെന്നാ പറയാ, മുഹമ്മദ് എന്ന് പറയില്ല. റഹബ പോയി, ഈ ക്രിയ ചെയ്ത ആള് മുഹമ്മദാണെങ്കിൽ മുഹമ്മദെന്നാ പറയാം. ഞാൻ മുഹമ്മദിനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ റായിത്തു മുഹമ്മദ് എന്നാ പറയാം. അവിടെ മുഹമ്മദ് ഒബ്ജക്റ്റാണ്, അതായത് മഫൂലും ബിഹീൻ അറബി പറയും, കർമ്മം എന്ന് പറയും. അതായത് ക്രിയ ചെയ്യുന്ന ആളുടെ, ക്രിയ ചെയ്യുന്ന പദം അറബിയിൽ വരുമ്പോ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ, കരങ്ങക്ക് പറഞ്ഞാൽ ലമ്മ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, നിങ്ങൾക്ക് റഫ എന്ന് പറഞ്ഞാൽ അറിയില്ല. അതഹ കസറ ലമ്മ സുഖു എന്ന് പറഞ്ഞാല്, അതായത് ലമ്മായിരിക്കും അവസാനത്തെ അക്ഷരത്തിന് കർത്താവിനെ സൂചിപ്പിക്കുന്ന പദാണെങ്കിൽ അതാണ് ഹൈത്തു എന്നാണ്. ഹൈത്താന്നല്ല, നിങ്ങൾക്ക് വെള്ളനൂല് നിങ്ങൾക്ക് വ്യക്തമാവുന്നത് വരെ എന്നാണെങ്കിൽ ഹൈറ്റ് അവിടെ മഫൂല. അതായത് കർമ്മ അവിടെ ഒബ്ജക്റ്റാണ്, അപ്പൊ ഹൈത്ത് നൂല് അപ്പൊ ഒബ്ജക്റ്റാ. വ്യക്തമാകണത് നമ്മക്ക, അപ്പൊ നമ്മളാണ് ഫായൽ വരിക. കർത്താവ് ക്രിയ ചെയ്യുന്ന ക്രിയയുടെ കർത്താവ് നമ്മൾ. അത് കുറച്ച് ഭാഷ പ്രയാസപ്പെട്ടതാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കും. അതായത് നിങ്ങൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി, ലർബ സെയ്ദ് എന്നാ പറയാം. ലർബ സെയ്ദാന്നോ ലർബ സെയ്ദിന്നോ പറയില്ല, ലർബ സെയ്ദുൻ. അപ്പൊ അവിടുത്തെ സെയ്ദ് എന്നുള്ളത് കർത്താവ എന്ന പോലെ യത്തബയ്യന എന്ന് പറയുന്ന ക്രിയയുടെ കർത്താവ് ഹൈത്താണ്, നൂലാണ്, വൈറ്റ് ത്രെഡാണ് അതിന്റെ കർത്താവ്. നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ എന്ന് പറയുമ്പോൾ ഹൈത്തുൽ അബിയതാണ് അവിടെ വ്യക്തമാകുന്നത് നമ്മക്ക്. അപ്പൊ ഹൈത്തുൽ അബിയത് മഫൂലായിട്ടാ വരിക. അപ്പൊ ഹൈത്താനാ പറയാം. അത് ഭാഷാപരമായിട്ട് ഏതെങ്കിലും ഒരാളുകൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് പറഞ്ഞതാണ് ഞാൻ. അവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആരാണ്? ഹൈത്തുൽ അബിയലാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഹൈത്തുൽ അബിയലാണ് അവിടുത്തെ കർത്താവ്. എന്തിനെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്? ഹൈത്തുൽ അസ്വദിന്, എപ്പോൾ? മിനൽ ഫജിരി, ലോകത്തൊരു ജ്ഞാനത്തിന്റെ പുലരിയും പെള്ളി വെളിച്ചവും ലോകത്തുണ്ടാവുമ്പോൾ. അതുവരെ നിങ്ങൾ ഈ വിജ്ഞാനത്തെ ഉൾക്കൊള്ളുകയും സമൂഹത്തിൽ അത് നടപ്പാക്കുകയും അത് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. ഇത് മനസ്സിലാകണുണ്ടോ എനിക്കറിയില്ല. മനസ്സിലായവരെ എടുക്കുക, അല്ലാത്തവർക്ക് ഇനി മെല്ലെ മെല്ലെ മനസ്സിലാവും. അത് മനസ്സിലാവുന്നത് വരെ നിങ്ങൾ ഇപ്പുള്ള സാധാരണ എല്ലാ ടീച്ചിങ് കൂടിയും ചെയ്തോളൂ. ഒരു തർക്കത്തിന് ഞാനൊന്നുമില്ല. തുമ്മ അതിമ്മു, പിന്നീട് നിങ്ങൾ പൂർത്തിയാക്കുക. ആ സിയാം, ഈ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളെ മുഴുവൻ അവസാനിപ്പിക്കുക. അത് ഓരോ അനീതിയായാലും അക്രമായാലും അന്ധവിശ്വാസങ്ങളാണെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളാണെങ്കിലും എന്തൊക്കെ ദൈവീക കൽപ്പനകൾക്ക് വിരുദ്ധമായ ആ കർമ്മങ്ങളെ മുഴുവൻ ആ സ്റ്റോപ്പ് ചെയ്യുന്ന ആ പ്രവൃത്തി നിങ്ങൾ പൂർത്തിയാക്കുക. എവിടേക്ക്? ഇലല്ലയിലി, ഓരോ ഇരുട്ടിലേക്കും. ഏതൊക്കെ മുക്കുമൂലകളിൽ ഇനി ഇരുട്ടുകൾ ബാക്കിയുണ്ടോ? അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ട് കുറച്ച് ബാക്കിയുണ്ട്. അതാണ് അതുവരെയെന്നല്ല ഞാൻ പറഞ്ഞല്ലേ, ഇല്ലാന്ന് പറഞ്ഞാൽ വരെയെന്നല്ല, അതിലേക്ക്. എവിടെയൊക്കെ ഇരുട്ട് ബാക്കിയുണ്ടോ അവിടേക്കൊക്കെ, അതിലേക്കൊക്കെ ഈ ദൈവികമായ വെളിച്ചത്തെ കൊണ്ടുപോയി അവിടെ നിന്നും തുടച്ചു നീക്കുക എന്ന പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കുക. അല്ലാതെ ഇവര് രാത്രി വരെ എന്നാണ്, അതിന് ഹത്തല്ലയിലിന പറയാം, രാത്രി വരെ എന്ന്. അത് നമ്മൾ പലപ്പോഴും ഈ ഹത്തടി ഇലയിലും പ്രയോഗം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതാണ്. ഹത്താന്ന് പറഞ്ഞാലാണ് വരെ, ഇല എന്ന് പറഞ്ഞാൽ ടു, ലേക്ക്, അതിലേക്ക്, ഇരുട്ടിലേക്ക്. എവിടെയൊക്കെ ഇരുട്ട് ബാക്കിയുണ്ടോ, ഏതൊക്കെ മുക്കുമൂലകളിൽ, ഇനി സമൂഹത്തിന്റെ മുക്കുമൂലകളിൽ എവിടെയൊക്കെ ദൈവിക വിരുദ്ധമായ ആശയങ്ങൾ കൊണ്ട് ഇരുട്ട് ബാധിച്ചിട്ടുണ്ടോ, അതിലേക്കൊക്കെ ഈ ടോർച്ചടിച്ച് ആ ഇരുട്ട് അവിടെ നിന്നൊക്കെ നിങ്ങൾ നീക്കുന്ന ഈ കർമ്മം നിങ്ങൾ പൂർത്തിയാക്കുക. സുമ്മ അതിമ്മോ, നിങ്ങൾ പൂർത്തിയാക്കുക. എപ്പോഴത് തുടങ്ങിയിടപ്പോലെ ഇവരെ ചെയ്യാമോ? എപ്പോഴത് തുടങ്ങി? അതല്ല, ഞാൻ ഈ തീ ഒരു വിരോധമല്ലല്ലോ. ഭക്ഷണം കഴിക്കരുത് എന്നൊരു വിരോധം കുറയാനുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ തിന്നരുതെന്ന് കൽപ്പന ഇല്ലല്ലോ, വിരോധമല്ലല്ലോ. അതല്ല എനിക്ക് മനസ്സിലായത്. എവിടെ നിങ്ങൾ തിന്നരുത് എന്നവിടെ? സ്ത്രീകളോട് ബന്ധപ്പെടരുത് എന്നവിടെ? കൊല്ലാന ഭാഷ്യറൂഹുനാന്നല്ലോ ഇവരെ അർത്ഥം പ്രകാരം തന്നെ അടുത്ത ഇനി മുതൽ തുടങ്ങിക്കോടി എന്നല്ലേ? നിങ്ങൾ ലാ ചെയ്യരുത് എന്നവിടെ? ഇല്ലല്ലോ. എന്ന പോലെ തിന്നരുത് എന്നവിടെ? ലാ തേക്കുലു എന്നവിടെ കുറയാനില്ല. ഇവരിരുന്ന് മഫൂമ് മുഖാലഫെടുത്തിട്ട് അഭിപരീത അർത്ഥം. അതായത് നേരം വെളുക്കുന്നവരെ തിന്നോളി, പിന്നെ രാത്രി വരെ സിയാമ് പൂർത്തിയായിക്കോളി എന്ന് തന്നെ അതിന് ഉദ്ദേശാർത്ഥം. പിന്നെ തിന്നണ്ടെന്നില്ല, മഫൂമ് മുഖാലഫയാണ്. വ്യാപാരത്തല്ലട്ടാന്നു മല തച്ചോളി എന്ന് പറയും പോലെ ഈ രൂപത്തിൽ മഫൂമ് മുഖാലഫെടുത്തിട്ടാ കിട്ടിക്കുന്നത്. ഒരു വിരോധമല്ലല്ലോ, ഒരു വിലക്കില്ലല്ലോ കുറയാനില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല കുറയാനുകൾ തിന്നരുത് കുടിക്കരുതെന്ന് വിലക്കില്ല. കുലു വിഷറപ്പൂന്നുള്ളൂ എവിടെ? അമ്പാലക്കും പൈനക്കുമ്പിൽ മാത്തിലുണ്ട്. നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞാൽ അന്യായമായി തിന്നരുത് എന്നുണ്ട്. അല്ലാതെ നോമ്പിന്റെ പകലുകൾ തിന്നരുത് എന്നൊന്നുമില്ല കുറയാനില്ല. ലാത്തേക്കുലു അമ്പാലക്കും പൈനക്കുമ്പിൽ മാത്തിൽ ഇന്ന് തൊട്ടടുത്ത വചനം അതാണ്. നിങ്ങൾക്കെതിരെ അന്യായമായി നിങ്ങൾ മുതൽ തിന്നരുത്. ഇന്നല്ലത് ഇനി ഏൽക്കുലു അമ്പാലക്കും പൈനക്കുമ്പിൽ മാത്തിന്, നിങ്ങൾക്കിടയിൽ അന്യായമായി മുതൽ തിന്നുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ പകല് തിന്നരുത് എന്നുള്ള വിലക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ബന്ധപ്പെടരുത്, പകല് ബന്ധപ്പെടരുത്. രാത്രി അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്ന പകല് അനുവാദമല്ല എന്ന് മഫ്ഹൂമും മുഖാലഫാണ് അറബിയിലൊരു വകുപ്പുണ്ട്. അങ്ങനെ വിപരീത അർത്ഥം എന്താ പറയുക, മഫ്ഹൂമും മുഖാലഫാന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. അത് അന്യായമായിട്ട് അനുവദിക്കാൻ പറ്റുന്ന ഒരു വിവരം. പക്ഷെ ഒരു വിരോധം, അത് കുടിക്കരുത്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, കൊല്ലരുത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ തിന്നരുത് പകല്, നോമ്പിന്റെ പകല് നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞിട്ടൊരു വിലക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ തക്കത്തുലു കൊല്ലരുത്, വല്ലാത്തൊരു ശിരിക്കും നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു വിലക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലേ മഫ്ഹൂമു മുഖാലഫ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഉണ്ട് സംഗതിന്റെ വിപരീതാർത്ഥം, ഇത് പറഞ്ഞാൽ അത് പാടില്ല എന്ന് വിട്ട, അതാണ് ഇത് ചെയ്തോളെന്ന് പറഞ്ഞാൽ മറ്റത് ചെയ്യരുതെന്ന് അങ്ങനെ ആശയം ഭാഷയിലുണ്ട്. അത് മന്ദിക്കിൽ അങ്ങനെ ഉണ്ട്, തർക്കശാസ്ത്രത്തിൽ അങ്ങനെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ ബാധിക്കുന്നില്ല സംഗതി. പക്ഷെ ഒരു വിരോധം എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് നിങ്ങള് സുമ്മ അതിമ്മുസ് ഇല ഇല എന്ന് പറഞ്ഞാൽ ഇതാ കുന്തുമില സലാത്ത്, ഒരേ ആയത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ രണ്ടർത്ഥം പറഞ്ഞു. നിസ്കാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇലൽ മറാഫിക്ക് മുട്ടു വരെയെന്ന് പറയാം അവിടെ, അപ്പൊ ഇലക്ക് വരെയെന്ന് വെച്ചു. ഇവിടെ അതിമ്മുസ് ഇയാം ഇലക്ക് ചൂർന്നാണ്, അതിലേക്ക് എവിടെയൊക്കെ സമൂഹത്തിൽ ഇരുട്ട് ബാക്കിയുണ്ടോ, അന്ധകാരങ്ങൾ ബാക്കിയുണ്ടോ, അത് അനീതിയായാലും അക്രമമായാലും അന്ധവിശ്വാസങ്ങളായാലും ശിർക്കായാലും മനുഷ്യാവകാശ ലംഘനങ്ങളായാലും, ഇനി ഞാൻ പേരെടുത്തു പറയാത്ത അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കർമ്മങ്ങളൊക്കെ ഇരുട്ടാണ്. ആ ഇരുട്ടുകളിലേക്ക് ഓരോന്നിലേക്കും ഈ ടോർച്ച് അടിച്ചിട്ട് ആ ഇരുട്ടുകളൊക്കെ നീക്കുക എന്ന ആ പ്രവൃത്തി നിങ്ങൾ, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്ന പ്രവൃത്തി നിങ്ങൾ പൂർത്തിയാക്കുക എന്നിട്ട് പറയാനുണ്ട് പക്ഷേ നിങ്ങൾ അവർക്ക് നല്ല വാർത്തകൾ കൊടുക്കരുത്. നേരത്തെ പറഞ്ഞു നിങ്ങൾ അവർക്ക് നല്ല വാർത്ത കൊടുത്തുകൊണ്ട് ഇനി മുതലെങ്കിലും മനുഷ്യരെ നിങ്ങളോട് മോശമായി പെരുമാറുകയില്ല. നിങ്ങൾക്ക് ഇതനുസരിച്ച് ജീവിച്ചാൽ നബിയെ ബഷീറായിട്ടാ വിട്ടിരിക്കുന്നത്, അതാണ് പാഷറ. നബിക്ക് ഗുഡ് ന്യൂസ് കൊടുക്കാൻ സമൂഹത്തിന് ഒരു ഈ ആശയം അനുസരിച്ച് ജീവിച്ചാൽ ഈ ലോകത്തും നാളെ പരലോകത്തും കിട്ടാനിരിക്കുന്ന വമ്പിച്ച പ്രതിഫലത്തെ കുറിച്ചും നല്ല ഒരു ജീവിതത്തെക്കുറിച്ചും സുവിശേഷം സന്തോഷ വാർത്ത അറിയിക്കാൻ വിട്ടതുകൊണ്ടാണ് നബി ബഷീറായത്. അതാണ് ബാഷറ, അതാണ് ഇനി ആ സമൂഹത്തോട് ബാഷറായിട്ടാണ് നീ പെരുമാറേണ്ടത്, അവർക്ക് നല്ല വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് നീ പെരുമാറേണ്ടത് എന്ന് നബിയോട് പറഞ്ഞത്, നമ്മളോട് പറഞ്ഞത്. പക്ഷേ വലാ തുബാഷറുഹുന, നിങ്ങൾ നല്ല വാർത്തകൾ, നല്ല വാർത്തകൾ അവർക്ക് കൊടുക്കരുത്, വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. ഇന്നതൊക്കെ ഈ ആശയം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ കിട്ടാനുണ്ട് എന്നല്ല, നല്ല വാർത്തകൾ നിങ്ങൾ അവർക്ക് കൊടുക്കരുത്, നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. നേരത്തെ പറഞ്ഞു അത് കൊടുത്തുകൊണ്ട് ചെയ്യുക, അവരോട് പെരുമാറുകയും ഇനി മുതൽ അതുപോലെ ജീവിക്കുകയും ചെയ്യുക. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ നല്ല വാർത്തകൾ കൊടുക്കരുത്. എപ്പോൾ വാന്തു മാറ്റിപ്പൂന, നിങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ ഇതിന്റെ പഠനത്തിലും ഇതിന്റെ പ്രവർത്തന രംഗത്തും ഇത് നടപ്പിൽ വരുത്തേണ്ട രംഗത്തും നിങ്ങൾ മുഴുകിയിരിക്കുന്ന, നമ്മൾ ഈ ഖുർആൻ ഓതുകാന്നില്ലാതെ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതാണല്ലോ എത്തിക്കാറ്, അതന്നെ പക്ഷെ പള്ളിയിൽ ഇരുന്നിട്ടാലും എവിടെയാലും ഇതിന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓടിച്ചെന്ന് അവരോട് പറയരുത്. അത് നിങ്ങൾക്ക് രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കും. കാരണം ഒരു വേള അവർക്ക് ഇത് കിട്ടാതെ പോയാൽ, ഇതനുസരിച്ച് ജീവിച്ചാൽ ഈ സമൂഹത്തിനുണ്ടാവുന്ന ഈ ലോകത്ത് തന്നെ അവർക്ക് കിട്ടേണ്ട നേട്ടങ്ങളെക്കുറിച്ച്, സുഖ സന്തോഷകരമായ ഒരു ജീവിതത്തെക്കുറിച്ച്, ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തെക്കുറിച്ച്, ആ സമൂഹമായിത്തീരുന്ന ഉന്നതമായ ഒരു ജീവിതത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണും. ഇതിന്റെ പഠനവും ഇതിന്റെ നടപ്പിൽ വരുത്തുന്നതിലും നമ്മൾ മുഴുകിയിരിക്കുന്ന അറിവുള്ള വിശ്വാസികളായ ഭരണകർത്താക്കളായ ആളുകൾ ഇത് നടപ്പാക്കുമ്പോൾ തന്നെ അവരോട് നിങ്ങൾ ഓടിപ്പോയി, ഈ ആശയങ്ങളിൽ നിങ്ങൾ മുഴുകിയിരിക്കുന്ന, ഇതിന്റെ പഠനത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുന്ന വേളയിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവർക്ക് വാർത്തകൾ കൊടുക്കരുത്. അത് അരാജകത്വം സൃഷ്ടിക്കും, അത് അരാജകത്വം സൃഷ്ടിക്കുക. ഇൻ കേസ് ഒരു പക്ഷേ അത് പരാജയപ്പെട്ടാൽ അവര് ഇതുകൊണ്ടൊന്നും മെച്ചല്ല, ഇത് വെറുതെ പറയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അവർ അരാജകത്വത്തിലേക്ക് പോകാൻ അത് കാരണമാവും. അതുകൊണ്ട് ഇത് നടപ്പാക്കി അവർക്ക് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം ഇതിന്റെ മുബാഷറത്ത് ഇതിന്റെ നല്ല വാർത്തകൾ അവർക്ക് കൊടുക്കാൻ എന്ന എന്താ ഈ ഖുർആൻ ഇനി ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലക്ക് ഖുർആൻ ഇത്രയൊക്കെ തന്നെ പറയാൻ കഴിയും.
അല്ലാതെ പള്ളിയിൽ ഇരിക്കുമ്പോ അങ്ങനെ എഴുത്തിക്കാപ്പിലിരിക്കുമ്പോ പെണ്ണുങ്ങളോട് ബന്ധപ്പെടണ്ട, പള്ളിയിൽ എഴുത്തിക്കാപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പറ്റുമെന്ന് ചോദിച്ചു. പള്ളിയിലായിരിക്കണം പക്ഷെ എഴുത്തിക്കാപ്പിലല്ല പറ്റൂ, പള്ളി തന്നെ വേണ്ട. പള്ളി എന്താ പറയാ, പള്ളിയിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് പക്ഷെ എഴുത്തിക്കാപ്പിലല്ല പറ്റൂ. ഇവര് പറയണ മുബാശറത്ത് പറ്റൂ പെണ്ണുങ്ങളോട്. മസാജിദ് എന്ന് പറഞ്ഞാൽ തന്നെ പള്ളിയല്ല, മസ്ജിദ് എന്ന് തന്നെ അള്ളാഹുവിന്റെ സമർപ്പണ ആശയങ്ങൾ, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അള്ളാഹുവിന് നമ്മൾ അനുസരിക്കാൻ പറഞ്ഞ കൽപ്പനകൾക്കും ആശയങ്ങൾക്കുമാണ് മസ്ജിദ് എന്ന് പറയാം. അതല്ലാതെ അർത്ഥങ്ങൾ വെച്ചാൽ ഖുർആനിൽ നിന്ന് ഒരു തലവര മുതൽ ഒരു തലവരെ നിങ്ങൾക്ക് മസ്ജിദ് അർത്ഥം പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇവിടെ തന്നെ ഇവിടെ മസ്ജിദ് വെച്ചോണ്ട ഈ പ്രശ്നം. ഒരായത്തിലെങ്കിലും പള്ളി എന്നർത്ഥം വെച്ചാൽ ആ അർത്ഥം പൂർണ്ണമായിട്ട് ആ ആയത്ത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയണം. അപ്പൊ എന്തെങ്കിലും അവിടെ തിരുമലി നടത്തേണ്ടി വരും, അല്ലാതെ ആയത്ത് വിശദീകരിക്കാൻ കഴിയില്ല. ഇവിടെ തന്നെ പള്ളികളിൽ നിങ്ങൾ എഴുത്തിക്കാതിരിക്കെ നിസ്കാരവും ദിക്റും ദുആയും ഖുർആനുമായി ഇരിക്കുന്ന വേളയിൽ നിങ്ങൾ സ്ത്രീകളോട് മുബാശറത്ത് നടത്തരുത്. എന്റെ മലയാളം തന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കിപ്പോ മനസ്സിലാവും ഇപ്പൊ നിലവിലെന്താണ് മുബാശറത്തിന്റെ അർത്ഥം. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എഴുത്തിക്കാത്തിൽ അല്ലെങ്കിൽ പറ്റുമോ മൗലവി? ഇന്നത്തെ പള്ളിയിൽ പറ്റൂല, ഇന്നൽ മസാജിദിലില്ല. പള്ളികളൊക്കെ അള്ളാഹുവിന്റെതാണ്, അതുകൊണ്ട് പള്ളികളിൽ അള്ളാഹുവിനല്ലാതെ നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഞാൻ ചോദിച്ചു പള്ളിന്ന് പുറത്തിറങ്ങിയേ പറ്റൂ, പള്ളി അള്ളാഹുവിന്റെ ആണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ വേറെ ആരെയും വിളിക്കേണ്ട, പള്ളിയിൽ പുറത്തിറങ്ങിയേ പറ്റൂ. എല്ലാ ആശയങ്ങളും ദൈവത്തിന്റേതാണ്, അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് തന്നെയായിരിക്കണം നിങ്ങൾ ആളുകളെ കോൾ ചെയ്യേണ്ടത് വിളിക്കേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇന്നമായ ഇഴമുറക്കും മസാജിദല്ലാഹി, അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് ആരാണ്? മന്നാമന ബില്ലാഹി വല്യോമില്ലാഹി വലമ്യസ്തയില്ലാന്ന് ഇവര് പറയുന്ന പരിപാലിക്കേണ്ടത് അവരാണ്. പക്ഷെ നാട്ടിൽ വേറെ വല്ലവരും പരിപാലിക്കുന്നുണ്ട്, കാരണം മുനാഫിക്കുകളും മുശ്രിക്കുകളും ഒക്കെ ഇന്ന് ലോകത്ത് പള്ളി പരിപാലിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഈ അർത്ഥത്തെ ഒന്ന് തിരിച്ചു വെക്കണം, അല്ലാതെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. ഇന്നമാ തീർച്ചയായും ഇവർ മാത്രമാണ് യഴമുറു പരിപാലിക്കുക എന്നാണ്, പരിപാലിക്കേണ്ടത് എന്നല്ല. ഇന്നമാ തീർച്ചയായും ഇവർ മാത്രമാണ് യഴമുറു ജീവൻ കൊടുക്കേണ്ടത്, തന്റെ ഉമ്ര കൊടുക്കേണ്ടത്, ആയുസ് കൊടുക്കേണ്ടത് എന്നാണ് ശരിക്കർത്ഥം. ഇവരുടെ അർത്ഥം പരിപാലിക്കുക ഇവർ മാത്രമാണ്. മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുക ഇവർ മാത്രമാണ്. മൻ ആമന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും വല്യവുമില്ലാഹരി അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും വലം യക്ഷയില്ലല്ല, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരല്ലാതെ മറ്റാരും അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുക തന്നെ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ ലോകത്തൊക്കെ ആൾക്കാർ, അള്ളാഹനെയല്ല ലോകത്തിലെ മമ്പർത്തങ്ങളിൽ എല്ലാ ആൾക്കാരും പേടിക്കുന്നവരൊക്കെ പള്ളി പരിപാലിക്കുന്നുണ്ട്, മുശ്രിക്കുകളൊക്കെ പള്ളി പരിപാലിക്കുന്നുണ്ട്, അള്ളാഹുവിൽ തീരെ വിശ്വാസമില്ലാത്ത ആൾക്കാരും പള്ളി പരിപാലിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ പറഞ്ഞ കുബേരൻ എന്താന്ന് അർത്ഥം മാറ്റി, പരിപാലിക്കേണ്ടത് പോലാണ് പക്ഷെ നാട്ടിൽ അങ്ങനെ നടക്കണിപ്പോ എന്താണെന്ന് കാട്ടുന്നു. അതല്ല, അവിടെ ഈ അർത്ഥം മാറ്റിയാണ്, നേരെ മറിച്ച് അതിന്റെ ശരിക്കാണ് വെച്ചു നോക്കുകയാണെങ്കിൽ ഒരർത്ഥവും മാറ്റണ്ട. ഇന്നമായ ഇഴമുറക്കും തീർച്ചയായും നിങ്ങളിൽ നിന്ന് തങ്ങളുടെ ആയുസ് കൊടുക്കുക ആരാണ്? മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ ഈ ആശയങ്ങൾക്ക് തങ്ങളുടെ ജീവൻ ഉമ്ര തന്നെ ആയുസ് തന്നെ കൊടുക്കുക, ജീവൻ കൊടുക്കുക ആരാണ്? മൻ ആമന ബില്ലാഹി വല്യൗമില്ലാഹിരി, അള്ളാഹുവിലും ദൈവത്തിലും ഒരു അവസാന ദിനത്തിലും അവനെയല്ലാതെ അവന്റെ വ്യവസ്ഥിതിയല്ലാതെ ഒന്നിനെയും ഭയപ്പെടുകയും ചെയ്യാത്ത ആളുകളെ ഈ ആശയത്തിന് തങ്ങളുടെ ജീവൻ ദാനം ചെയ്യൂ, ഈ ആശയങ്ങൾക്ക് തങ്ങളുടെ ജീവൻ കൊടുക്കൂ എന്നാണ് ആ പറഞ്ഞത്. അപ്പൊ വെച്ചോക്കാൻ ഒരു പ്രശ്നം വരില്ല. അസിഹാബുൽ കഹ്ഫ് ഒരു കൂട്ടർ ഉണ്ടാക്കാൻ പറഞ്ഞതും വെള്ളിയ പഠിക്കുന്നതാണ് അവസാനിപ്പിക്കുകയാണ് ഞാൻ. അസിഹാബുൽ കഹ്ഫിൽ ഒരു കൂട്ടർ പറഞ്ഞത് പള്ളി ഉണ്ടാക്കാൻ, ഒരു കൂട്ടർ കെട്ടിടം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത് നമ്മൾ തമ്മിൽ എന്താ വെച്ചു, അള്ളാഹുവിന്റെ തടയിലില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെ തകർക്കപ്പെടുമായിരുന്നു എന്നാണ്. ഞാൻ ചോദിച്ചു എത്ര കാലം അമ്പലങ്ങളും പള്ളികളും ലോകത്ത് തകർക്കപ്പെട്ടു, അള്ളാഹുടെ സെക്യൂരിറ്റി എവിടെയിരുന്നു എന്ന് വെച്ചു. അർത്ഥം മാറ്റിയിരിക്കുകയാണ്, ഒരു മറുപടിയില്ല. ബാബിലി മസ്ജിദ് പൊളിക്കുമ്പോ ഈ അള്ള എവിടെയിരുന്നു എന്ന് വെച്ചു. അള്ളാഹുവിന്റെ തടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഹുദ്ദിമത്ത് സബാമിയോ മസാജിദും യുദുക്കറുഫിയുസ്മുല്ലാഹി വസലവാത്തുൻ, അള്ളാഹുവിന്റെ പ്രതിരോധം ഇല്ലായിരുന്നുവെങ്കിൽ അമ്പലങ്ങളും ചർച്ചുകളും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെ തകർക്കപ്പെടുമായിരുന്നു എന്നൊരായത്തിന്റെ സൂറത്തുഹത്തിൽ പെരുവർത്താർത്ഥാണ് അർത്ഥം. അതല്ല ശരിക്കും. അപ്പൊ ഞാൻ പള്ളി എന്ന് അർത്ഥം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു തലക്കെന്ന് ഒരു തലവരെ മസ്ജിദിന് പള്ളി എന്നാണ് അർത്ഥം വെച്ചാൽ അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ലോകത്തൊരുപാട് സ്പെയിനിലെ നിന്ന് പള്ളി എന്നല്ല, എവിടെയെന്ന് പഠിച്ചോന്ന്. ഒരു കാലഘട്ടത്തിൽ സ്പെയിൻ ഇസ്ലാമിന്റെ പറദീസയായിരുന്ന പള്ളികൾ കൊണ്ട് നിറക്കപ്പെട്ടതേ അതൊക്കെ തകർത്ത് പാർട്ടി സർക്കാർ ഓഫീസുകളും ഒക്കെ ആക്കി മാറ്റി. എവിടെയായിരുന്നു ഈ പഠിച്ചോന്? അവിടെ ഉറങ്ങിയിരുന്നു. ഇതല്ലാത്ത പ്രകാരമാണെങ്കിൽ എന്താണ്? സോവിയറ്റ് റഷ്യയിൽ എത്ര തകർക്കപ്പെട്ടു, ലോക രാജ്യങ്ങളിൽ എത്ര പള്ളികൾ തകർക്കപ്പെട്ടു. പഠിച്ചവന് ഉറങ്ങായിരുന്നു. ഇതല്ല പഠിച്ചു. അള്ളാഹുവിന്റെ തടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ തകർക്കപ്പെടുമായിരുന്നു പള്ളികൾ. അതാണ്, ഇതൊക്കെ ബിൽഡിംഗ് ഒരു മെറ്റീരിയലായ തലത്തിലേക്ക് ആശയങ്ങളെ കൊണ്ടുവന്നാൽ ഇവർ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചിന്തിക്കുന്ന ജനല്ല ഈ പരലോകം നരകവും സ്വർഗവും പറഞ്ഞ് പേടിപ്പിച്ച് നേരത്തെ നിർത്തിയല്ലേ. ജനം ചിന്തിക്കാൻ തുടങ്ങി ഒറ്റ നിന്നെ കിട്ടുമോ ഈ അർത്ഥം പറഞ്ഞാല്. ഈ പരലോകം സ്വർഗവും നരകമൊക്കെ പറഞ്ഞ ആളെ മിരട്ടി ഇങ്ങനെ പേടിപ്പിച്ച് ഒരു മുൾമുനയിൽ ഇങ്ങനെ നിർത്തിക്കാം ജനങ്ങള്. ആ സ്വർഗവും ആ നരകവും അവിടുത്തെ ശിക്ഷയും അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മിരട്ടി ഇങ്ങനെ സോപ്പിട്ട് നിർത്തിക്കപ്പോ ഈ പുരാൻ ക്ലാസ് മരിച്ചലും മയ്യത്ത് മറയലും മയ്യത്ത് കുളിപ്പിച്ചലും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഈ പാവം പെണ്ണുങ്ങളെ ഇങ്ങനെ പട്ടിണി കിടത്ത് പേടിപ്പിച്ച് നിരത്തി നിർത്തിയല്ല. ആശയ തലത്തിലേക്ക് വന്നവർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. മണൽത്തിട്ടയിൽ ഉണ്ടാക്കിയ പള്ളി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരെങ്കിലും മണൽത്തിട്ടയിൽ പള്ളി ഉണ്ടാക്കലുണ്ട്. അതൊക്കെ ഏതാണ് ആശയാണ്? നിങ്ങൾക്ക് എവിടെ പള്ളി എന്ന് ഖുർആനിലും മസ്ജിദിന് അർത്ഥം വെച്ചാൽ ഒരു തലക്കെട്ട ഒരു തലവരെ ഞാനാണ് പറഞ്ഞ അർത്ഥം അത് മുഴുവനാക്കാൻ കഴിയില്ല. ചോദ്യങ്ങൾക്ക് മറുപടിയാൻ കഴിയില്ല. പറഞ്ഞങ്ങനെ പോരാന്ന് മാത്രം പറയാൻ കഴിയില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആശയങ്ങൾ, ഈ ആശയങ്ങളെ പഠനത്തിലും അത് സമൂഹത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിൽ മുഴുകി, അതിൽ എത്തിക്കാഫായിട്ട് അതിൽ മുഴുകിയിരിക്കുമ്പോൾ ജനങ്ങൾക്ക് നിങ്ങൾ അവർക്ക് അതിനെ മറികടന്നുകൊണ്ട് അവർക്ക് നിങ്ങൾ നല്ല വാർത്തകൾ കൊടുക്കരുത്. അത് നടപ്പാക്കി വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത് ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നെ ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് എന്ന വാർത്തകൾ നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് പെരുമാറുക. അതൊരു ഒരു രാജ്യ സംഹിതയാണ് അത് ഈ പറയുന്നത്. ഒരു രാജ്യത്തിന്റെ സംഹിതയാണ് ഈ വിവരിക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ സംഹിതയാണ് ഈ പറയുന്നത്. അത് ആ തലത്തിലേക്ക് നിങ്ങൾ വരണം, അപ്പോ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ തീറ്റയും കൂടിയൊക്കെ തന്നെ മനസ്സിലാവുള്ളൂ. കൂടുതലൊന്നും ഇങ്ങനെ ചെയ്താൽ കഥാലിക്ക് ഫലാത്തക്രീൽക്ക ഹുദൂദുള്ള, ഇതൊക്കെ ദൈവത്തിന്റെ അതിരുകളാണ്. ഫലാത്തക്രൂഹ, പെണ്ണുങ്ങളോടടുക്കരുത് എന്നല്ല, ഈ ആശയങ്ങളോടൊന്നും നിങ്ങൾ അടുക്കരുത്. പെണ്ണുങ്ങളോടടുക്കരുത് എന്നല്ല, അവിടെയും പോലെ അങ്ങനെ അറ്റമത്ത്. ഫലാത്തക്രൂഹ, ഈ ആശയങ്ങൾ ദൈവം വെച്ച ഈ ലിമിറ്റുകളോടൊന്നും നിങ്ങൾ വരരുത്. ഈ ലിമിറ്റുകളുടെ ഈ പരിധികളുടെ അടുത്തേക്കൊന്നും നിങ്ങൾ വരരുത്. കഥാലിക്ക യുബയ്യിനുള്ള ഉലട്ടും മായാത്തിഹി, ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു അവന്റെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ വിശദീകരിച്ചു തരുന്നത്? എല്ലാത്തും തത്തക്കും നിങ്ങൾ മുത്തക്കികളാകാൻ വേണ്ടിയിട്ട്. അത് നേരം പോക്കുന്നവരെ തിന്നുകയും കുടിക്കുകയും ജിമാ നടത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ മുത്തക്കിയാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ അള്ളാഹു വിശദീകരിച്ച് തരുന്നത് എന്ന് മനസ്സിലാക്കുന്നവർ അങ്ങനെ ചെയ്തുകൊണ്ട് മുത്തക്കിയാകാനും ശ്രമിക്കുക. ഏറ്റവും കൂടി ഇങ്ങനെ നേരം കൊടുക്കുമ്പോഴും തിന്നാ കുടിക്കുക തിന്നാ നടത്താൻ നേരം കൊടുക്കുമ്പോൾ വന്നിട്ട് അങ്ങനെ കടന്നുറങ്ങുക, വൈകുന്നേരം 5 മണിക്ക് നീക്കുക, എന്നിട്ട് പിന്നെ ഒരു ശാസ്ത്രീയമല്ലാത്ത ഈ ഭക്ഷണ രീതി കഴിക്കുക, വീണ്ടും നേരം കൊടുക്കുന്ന വരെ തിന്നല് കുടിക്കലും ജിമാവും, പിന്നെയും വൈകുന്നേരം വരെ പട്ടിണി ഇറങ്ങുക, ലാലക്കും തത്തപ്പോൾ അങ്ങനെ ചെയ്താൽ 2177 പറഞ്ഞ ഈ വിശേഷണങ്ങളൊക്കെയുള്ള മുത്തക്കിയായി തീരും എന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. തർക്കത്തിനില്ല, ഞാൻ തർക്കിക്കാനില്ല. 2177 ഞാൻ എന്റെ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചല്ലോ. 2177 ആരാണ് മുത്തക്കി എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ആരാണ് മുത്തക്കി? ഒരുപാട് ഗുണങ്ങൾ. ഉലായികഹുൽ മുത്തഖൂൻ എന്ന് പറയുന്ന അത് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചു, ഇനി ആവർത്തിക്കുന്നില്ല. പല എന്റെ ക്ലാസ്സുകളിൽ ഞാൻ വിശദീകരിച്ചിട്ടില്ല. ഈ മുത്തക്കി നേരം വെളുക്കുന്നവരെ തീറ്റയും കുടിയുമായി അങ്ങനെ നടക്കുക, നേരം വെളുക്കും ജിമാവുമായിട്ട് നടക്കുക, നേരം വെളുക്കുമ്പോ അങ്ങനെ വന്ന് ഒറ്റ കടന്നു വൈകുന്നേരം ഒരു 4-4.5 എണീറ്റിട്ട് ഇല്ല നിസ്കാരൊക്കെ പാടൊക്കെ അള്ളാഹി വീട്ടിട്ട് വീണ്ടും ഈ പെണ്ണുങ്ങൾ എന്തായാലും മുത്തക്കി, അവരുടെ പാവങ്ങൾ ഇടങ്ങാറ് ഈ പതിരും പൊറാട്ട് ഈ ബിരിയാണി ഉണ്ടാക്കി ഭക്ഷണം കൂടുതലാണ്. ഞാൻ എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസംഗത്തിൽ പറഞ്ഞു, ഇപ്പൊരു പട്ടിണി കടന്നോട്ടെ, എന്നാലും ഇതിന് ഒരു ശാസ്ത്രീയമായ ഒരു വിവരമെങ്കിലും ഈ കൗമിന് കൊടുക്കാൻ ഞാൻ മോശത്തില്ല. ഫുഡിലൊരു ശാസ്ത്രീയത ഇവർക്ക് കൊടുക്കണം. ഈ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് ഈ പൊറാട്ട് ഇറച്ചൊന്നും അടിക്കാൻ പറ്റില്ല. ഇതൊന്നും വിവരമില്ലാത്ത ഒരുപാട് ഞാനൊക്കെ അതിന്റെ ഏരയാണെന്നാ പറയുന്നത്, ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ ഭക്ഷണ രീതിയാണിത്. നേരം വെളുക്കുന്നവരങ്ങനെ തിന്നിട്ട് കടന്നിറങ്ങാൻ പറ്റില്ല, ഹാർട്ട് അടിച്ചു പോവും. എന്താ ഈ പറയുന്നത്? അടിച്ചു പോവും. പീസ ഒരു സാധനം എന്ന പോലെ തന്നെ ഭക്ഷണം, നിങ്ങൾ നോമ്പ് നോറ്റോളിയും പ്രശ്നമല്ല, പക്ഷേ ഒരു ലഘു ഭക്ഷണമൊക്കെ ഈ വല്ല പിന്നെ ചെറിയ വല്ല ഫ്രൂട്ടുകളുടെ എന്തെങ്കിലും ഒക്കെ ചാറ് കഴിച്ചാൽ മതി, ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ. അല്ലാതെ ഇല്ല, ഈ പൊറാട്ടും ബിരിയാണിയും ഒന്നും അടിക്കരുത്. ദയവീതിന്റെ ഒരു ഭക്ഷണ സംസ്കാരമെങ്കിലും ഈ സമൂഹത്തിന് പഠിപ്പിക്കാതെ ഈ പട്ടിണി പഠിപ്പിച്ചു കൊടുക്കരുത്. അത് ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കുകയാണെങ്കിൽ, ഡ്രൈവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആദ്യം അത് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് തകർക്കും, കൊണ്ടുപോയി ഇടിക്കും എന്ന പോലെ പട്ടിണികൾ ചെയ്യാൻ പറഞ്ഞോളും. പക്ഷേ ഇതിന്റെ ഭക്ഷണശാസ്ത്രമെങ്കിലും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനായി പുരോഹിതന്മാരോട് ഞാൻ പറയണം. രാവിലെ കഴിക്കേണ്ട ഫുഡ് എങ്ങനെ, കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കരുതെന്ന് പറയണം. അതൊക്കെ ഹാർട്ടിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് ഈ ഹാർട്ടായ ഈ ഫുഡുകൾ കഴിക്കരുത്. അതൊക്കെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഡോക്ടർമാർക്ക് തെറ്റുണ്ടാവില്ല, അതിന്റെ അമ്മച്ചാട്ട ആയുർവേദം വൈദ്യരായിരുന്നു. അപ്പരാണ് വലിയൊരുനാളും ചെറിയൊരുനാളും കഴിഞ്ഞാൽ നല്ല കച്ചവടം. അവരെ എപ്പോഴും പറയും നല്ല കച്ചവടം. ഓക്കെ, അരിഷ്ടത്തിനും ആസവങ്ങൾ അരിഷ്ടത്തിനും നല്ല ചെലവാണ്. കാരണം വയറൊക്കെ ആകെ നാശാക്കിയിട്ടുണ്ടാവുകയും ഒരു ഫുഡിന്റെ സംസ്കാരമൊന്നുമില്ലല്ലോ. എന്തിന്റെ സംസ്കാരമല്ലത്? വൈജ്ഞാനിക തലത്തിലുണ്ടോ, സാമ്പത്തിക രംഗത്തുണ്ടോ, ഭക്ഷണ രംഗത്തുണ്ടോ, വിദ്യാഭ്യാസ രംഗത്തുണ്ടോ, ഏത് രംഗത്തായി ഈ സമൂഹത്തിന് 1400 കൊല്ലായാലോ ഈ പട്ടിണി നടത്താൻ തുടങ്ങിയിട്ട് ഏത് രംഗത്തായി ഈ സമൂഹത്തിന് പുരോഗതി ഉള്ളത്? ഏത് രംഗത്താ? നിങ്ങൾ എനിക്ക് സൂചിപ്പിച്ചു തരും. ഇങ്ങനെ ഞങ്ങൾ ഇതൊക്കെ മൗലവി നമ്മളെ പറഞ്ഞു, ഇതൊക്കെ സിയോണിസ്റ്റേതാണെന്നപ്പോൾ അവസാനത്തെ ഐഡിയ എന്നതാണ്. ഇതിലൊക്കെ സയനിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചില്ല, കേരളത്തിലെ ഇന്ന് നിലവിലുള്ള 10-20 കൊല്ലം ഈ മതത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ വീടും അവരുടെ ആസ്തിയും അവരുടെ ഇതൊന്ന് പോയി നോക്കി നിങ്ങൾ കേരളത്തിൽ. എന്നിട്ട് മൗലയുടെ ആസ്തിയൊന്നും നോക്കുന്നില്ല. ഞങ്ങളവിടെയൊക്കെ കോടീശ്വരന്മാരാണ് ആക്കിയത്. ഒരു കാലഘട്ടത്തിൽ കാന്തപുരത്തിന്റെ പിന്നെ കാറുകളെ കുറിച്ചാണ് മുജാഹിദീങ്ങൾ പറഞ്ഞിരുന്നത്. മുജാഹിദീങ്ങളെ കാറുകളെ കുറിച്ച് വല്ല അന്തമുണ്ടോ? ഞങ്ങളവിടുത്തെ ഏറ്റവും മുതൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ മുതലാളി അവിടുത്തെ ജില്ലാ സെക്രട്ടറി പിന്നെ മുജാഹിദിന്റെ സെക്രട്ടറിയാണ്. ഏറ്റവും വലിയ മുതലാളി. ഒരു കാലഘട്ടത്തിൽ ഭിക്ഷ പിന്നെ ടെന്റ് ഉണ്ടാക്കിയത് അവർ വീട് ഈ പൊട്ടിഷ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ആ മൗലി എവിടെ എത്തി ഈ മത ബിസിനസ് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഒന്നും ഈ സമ്പത്ത് മുഴുവൻ ഇതിനു വേണ്ടി ചിലവഴിച്ച മൗലവിയെ കുറിച്ച് ഒരു ആക്ഷേപം. ഞാനൊക്കെ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. ഞാനൊക്കെ ഈ അൻസാറിൽ പഠിപ്പിക്കപ്പെടുമ്പോ ഇന്ന എ പി ഒക്കെ പറഞ്ഞിരുന്നതവർ ഓറഞ്ചിസ്റ്റ് ആണെന്ന്. അയാൾക്ക് ഓറഞ്ചിസ്റ്റ് കായ് നല്ലോണം കിട്ടുന്നുണ്ടെന്നാണ്. മോബര ഈ എല്ലാം ബാങ്കിൽ അടങ്ങിട്ട കായ് കിട്ടുന്നത്, എവിടുന്ന കാശ് കിട്ടുന്നതെന്നൊക്കെ ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടിയിട്ട് വേഷങ്ങൾ എത്രയും മാറുന്നത്. ഞാനൊക്കെ മുജാഹിദീലാണ കാലത്ത് ഈ കൊറ്റന്താടിനെ കുറിച്ചായിരുന്നു ഏറ്റവും വലിയ പ്രസംഗം. ഇന്ന് ആ താടി വെച്ചിട്ടാ കായിന് വേണ്ടിട്ട് തലി കെട്ട് വെച്ചിട്ട് ഇനി ഇങ്ങനെ പോയി സമൂഹം വെറുതെ പറയാണ് ഓറഞ്ച് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇസ്ലാമിനെ പൊളിക്കുന്ന അങ്ങനെ പൊളിയുന്ന സാധനമാണ് ഇങ്ങനെ പൊളിയിട്ടത്. ഞാൻ എപ്പോഴും പറയുന്നു തുമ്മിയ തെറുക്കണ മൂക്കാണ് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഇത് ഒരു ചേനൂർ മൗലവിയോ വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൗലവി ഏതെങ്കിലും ഒരു ലോകത്ത് എവിടെയെങ്കിലും ഇരുന്ന് പൊളിച്ചാ പൊളിയണം ഖുർആനാണ് ഞാൻ പൊളിയിട്ടത് എന്ന്. അപ്പൊ അതൊന്നുമല്ല എന്റെ സഹോദരങ്ങൾ, ഇത് ഖുർആൻ പഠിക്കണം. അത് ഞാനല്ലെങ്കിൽ വേറെ ആരും നിങ്ങൾ പറഞ്ഞാൽ ഈ ഖുർആനെ കൈവിട്ടിട്ട് നിങ്ങൾ കളിക്കണം. ഖുർആൻ നല്ലവണ്ണം പഠിക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാന് പിന്നെ ഇതിന്റെ ബാക്കിയുള്ള സിയാമുകൾ അവിടെ കണ്ട് സംശയമുണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞല്ലോ നീ എന്റെ ഉമ്മനെപ്പോലെയാണെന്ന് പറഞ്ഞപ്പോ 2 മാസം മുമ്പ് അന്തിക്കല്ലോ ഇരി ഉമ്മയാണ്. വളരെ സിമ്പിളായ വളരെ സ്നേഹത്തോടുകൂടി ചിലപ്പോ പറഞ്ഞു തരും. കാരണം ഉമ്മയുടെ സംരക്ഷണം തരുന്ന ഉമ്മയുടേതുപോലെ സ്നേഹം തരുന്ന ഉമ്മയുടേതുപോലെ ഉമ്മ മരിച്ചുപോയി, പക്ഷെ ആ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളെന്ന് നൽകിച്ചിട്ട് ഉമ്മാനെപ്പോലെയാണ് എന്നെ പറഞ്ഞു പോയാൽ ഇറങ്ങാറായി. രണ്ടും മാസം പിന്നെ തുടർച്ചയായിട്ട് പട്ടിണി കിടക്കണം. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സ്നേഹം കൊണ്ട് ഒരു ഭാര്യ പറയങ്ങളിന്റെ വാപ്പേണെന്ന് പറഞ്ഞാൽ എന്താ നല്ല ബല വകുക്കുന്ന് വെച്ചാൽ, അവളുടെ വാപ്പയെ വാപ്പ അവളെ സംരക്ഷിച്ചിരുന്നത് പോലത്തെ സംരക്ഷണം കൊടുക്കുന്ന അതുപോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ഭർത്താവിനോട് പറഞ്ഞു ഒരു ഭാര്യ, നിങ്ങളെന്റെ വാപ്പയെപ്പോലെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര മാസം നോമ്പ് വെൽക്കണ്ടെന്ന് വെച്ചു. നിങ്ങൾ ഏത് കിതാബിനകത്ത് കൊണ്ടിരുന്നു? ഒരു കിതാബിലും ഇല്ലേ, ഖുർആനിലെ ഒരു കിതാബിലും ഇല്ല. അതിന്റെ അതിന്റെ വിധി കൊണ്ടുവരാൻ പറഞ്ഞാണ്. ഏത് കിതാബിലല്ലത്? അതൊന്നുമല്ല, അത് രാജ്യദ്രോഹ കുറ്റമാണ് അവിടെ. അത് ഞാൻ നീ അവിടുത്തെ കിടക്കുമ്പോ ഞാൻ സൂചന നൽകുന്നുള്ളൂ. ഇതൊക്കെ എന്താണ് വിഷയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നമ്മ ഞാനും മനുഷ്യനാണ്, എപ്പോഴത് തട്ടിപ്പോകാന്നറിയില്ല, മീസായി പോകാന്നറിയില്ല. അപ്പൊണ്ട് ഈ സൂചന നിങ്ങളുടെ ലിസ്റ്റ് വിഷയത്തിന്റെ വിശദീകരണം ഞാൻ പിന്നെ വരും. നീ അല്ലെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കണം. അതാണ് അവിടുത്തെ വിഷയം, അവിടുത്തെ രാജ്യദ്രോഹ കുറ്റമാണ്. അവിടെ ഒരു വിശ്വാസിയോ വിശ്വാസിനിയുടെയോ പ്രശ്നമല്ല ആ സൂറത്ത് മുജാദലയിൽ ചർച്ച ചെയ്യുന്നത്. നീ എന്റെ ഉമ്മയെ പോലെ എന്ന് പറയുന്നതല്ല പ്രശ്നം, അവിടുത്തെ കോൺസ്പിറസിയാണ്. രാജ്യദ്രോഹ കുറ്റം ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിക്ക് നിശ്ചയിക്കുന്ന പരിശീലന പരിപാടികളുടെ പദ്ധതിയാണ് അവന്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ അവന് പരിശീലനം കൊടുത്ത് അതിനെ സജ്ജമാക്കേണ്ട വമ്പിച്ച ഒരു കർമ്മ പദ്ധതിയാണ് അവിടെ പറയുന്നത്. അതൊക്കെ ഞാൻ ഈ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു. എന്താണ് മറിയമിന്റെ സൗമ്യം എന്നൊക്കെ പറഞ്ഞുതരുന്നില്ല നിങ്ങൾക്ക്. ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ അവസാനിക്ക് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്തും. Thank you.